പ്രൈസ്തലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും നിങ്ങളെ കാണാനായിട്ടുള്ള ഒരവസരം, നിങ്ങളുടെ മധ്യത്തിൽ വചനം പറയുവാനും കർത്താവിനെ വീണ്ടും ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ചില ദിവസങ്ങളിൽ ഞാൻ നേപ്പാളിലും കാൺപൂരിലുമായിട്ട് ചെലവിടാനായിട്ട് കർത്താവിനെ സഹായിച്ചു. വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള സമയമായിരുന്നു. 10 ദിവസത്തോളം യാത്രയും 7 ദിവസത്തോളം മീറ്റിങ്ങുമായി 17 ദിവസം കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാനും കർത്താവിന്റെ പ്രവൃത്തികൾ അനുഭവിക്കാനും ഒക്കെ എനിക്ക് ഒരു നല്ല അവസരമുണ്ടായി. സുവിശേഷത്തിനായിട്ട് ഒരു വിശാലമായ വാതിൽ തുറന്നിരിപ്പുണ്ടായിരുന്നു, കൂടെ എതിരികളും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കർത്താവിനെ നടത്തിയതിനായിട്ട് സ്തോത്രം. ദൈവം വചനത്തിന്റെ പ്രകാശനം തന്നു, എപ്പോഴും തന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും വചനത്തിൽ കൂടെ അനേകരുടെ ഹൃദയങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ കർത്താവ് സഹായിച്ചു. ശാരീരികമായിട്ടും അല്ലാതെയും ദൈവം പലർക്കും ഡെലിവറൻസ് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ 2 ആഴ്ച മുമ്പ് നിങ്ങളോട് സംസാരിച്ച തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അവസാനം സംസാരിച്ചത് എന്താണെന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സന്ദേശം മുഴുവിപ്പിച്ചിട്ടില്ലായിരുന്നു. അതിനൊരു കൺക്ലൂഷൻ നൽകാമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത് ഒരു ഭക്തന്റെ വിളിയും വെല്ലുവിളിയും, വിളിയും വെല്ലുവിളിയും. ഒരു ഭക്തന് വിളിയുണ്ട്, കൂടെ അവനൊരു വെല്ലുവിളിയുണ്ട്. നമ്മൾ അതിന് ആധികാരികമായിട്ട് വായിച്ച വാക്യം തെസ്സലോനിക്കലേഖനം 1 തെസ്സലോനിക്കർ 2:17, അവന്റെ മഹത്വത്തിനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ മഹത്വം പ്രാപിപ്പാൻ. സോ ഒരു ഭക്തൻ യേശുവിന്റെ ഭവനത്തിൽ ജനിച്ചു വീഴുമ്പോ തൊട്ട് അവൻ വളരുന്നത് അവന്റെ മഹത്വം പ്രാപിപ്പാനായിട്ടാണ്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ആദ്യ രക്ഷാദിവസം മുതൽ നിങ്ങൾ അവന്റെ മഹത്വം പ്രാപിക്കുക എന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് ഉള്ള കൊടുക്കൽ വാങ്ങലുകൾ, തർക്കങ്ങൾ, ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, നഷ്ടങ്ങൾ, ലാഭങ്ങളെല്ലാം ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്, അവന്റെ മഹത്വം പ്രാപിക്കാനും. പ്രിയുള്ളവരെ, സൗന്ദര്യ മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടിയാലും എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങളുടെ കൊച്ചിന് 1st റാങ്ക് ലഭിച്ചാലും അതൊന്നും അവന്റെ മഹത്വം പ്രാപിക്കുക എന്ന സത്യത്തോട് ചേർത്തല്ല നിങ്ങൾ കാണുന്നതെങ്കിൽ മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായിട്ട് തോന്നുന്നതെല്ലാം ദൈവത്തിന് അറപ്പാണ്. ചില ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അവർക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഷോക്കേസ് വെച്ചിരിക്കുന്ന കാണാം. പിള്ളേര് നേടിയെടുത്ത സർട്ടിഫിക്കറ്റ്, ആ അച്ചായന് ജോലിസ്ഥലത്ത് നിന്ന് കിട്ടിയ പ്രത്യേക അവാർഡ്, പിന്നെ വീട്ടിലുള്ളവരുടെ എല്ലാം തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചിലർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവരുടെ തന്നെ ഫോട്ടോ അവർ തന്നെ കണ്ടിട്ടില്ലേ നിങ്ങള്? മൊത്തത്തിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അവരാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവർ രണ്ടുപേരും ഇരിക്കുന്ന കസേര, പിള്ളേരുടെ ഫോട്ടോ, പിള്ളേർക്ക് ആ സ്കൂളിൽ അവാർഡ് കൊടുക്കുന്നതിന്റെ ആ പ്രത്യേക ഫോട്ടോ. ഓക്കെ, അത് അതിൽ തന്നെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങളിലെ സ്വാഭാവിക മനുഷ്യന് പോലും തിരിച്ചറിയാം. എന്റെ ചിന്ത അതല്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ലോകത്തിലുള്ള അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, 1-ാം സ്ഥാനം, 1-ാം റാങ്ക്, ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക്, 99%, ഇത് ഈ തെസ്സലോനിക്കർ 2:14 ചേർക്കുന്നില്ലെങ്കിൽ ഇത് വെറും ബോഷത്തവാ. പ്രിയോട് ഇത് ബോഷത്തവാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകണമെന്നത് ഒരു നല്ല ആഗ്രഹമല്ല എന്നാണ് എന്റെ അഭിപ്രായം. കർത്താവിന് വേണ്ടി ഏറ്റവും നന്നായി ജീവിക്കണം എന്നതിനോടുള്ള ബന്ധത്തിൽ പഠിക്കണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹം. ഈ രണ്ട് ചിന്തയും തമ്മിൽ വളരെ അകലമുണ്ട്. നിങ്ങളുടെ കുഞ്ഞെപ്പോഴും പുസ്തകത്തിൽ തന്നെ കണ്ണു നട്ടിരുന്നുകൊണ്ട് സ്റ്റോപ്പായിരിക്കാൻ നീ സ്വപ്നം കാണുന്നെങ്കിൽ ഞാൻ അതിന്റെ മറുവശമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, നന്നായി കർത്താവിനെ സേവിപ്പാൻ വേണ്ടി നന്നായി പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കുതിരയെ കുതിരയുടെ വണ്ടിയുടെ പുറകിൽ കിട്ടുന്നതും കുതിരയെ അതിന്റെ മുമ്പിൽ കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമാ ഈ രണ്ട് കാര്യം തമ്മിൽ. ഇവിടെ കുതിരയെ ഉപേക്ഷിക്കണ്ട, കുതിരവണ്ടിയെ ഉപേക്ഷിക്കണ്ട, പക്ഷെ അതിനെ എവിടെ കെട്ടുന്നു എന്നതിലാ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സത്യത്തിലേക്ക് നിങ്ങളുടെ യാത്ര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, Either you are perishing or you are glorifying. നിങ്ങളുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിന്റെ മുൻഗണനകൾ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ തേജസ്കരണത്തിന്റെ പാതയിലാണോ, തേജസ്കരണ പാതയിലാണോ. ഈ വിഷയം നമ്മൾ ചിന്തിച്ചു തുടങ്ങി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ ഇപ്പോൾ അധികം കൃപ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് ഇപ്പോൾ തേജസ്സിൽ നിന്ന് തേജസ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ജീവൻ ഇപ്പോൾ സമൃദ്ധിയായ ജീവൻ. ഇതാണ് ഒരു ഭക്തന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം, അവനെ നേടി എന്ന് പറയാനായിട്ട്. നമ്മൾ എപ്പോഴും നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോ, കിട്ടിയ കാര്യം ഈ പറഞ്ഞു വരുന്നു കിട്ടിയ കാര്യങ്ങൾ. നമ്മൾ എസ്പെഷ്യലി വടക്കേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരോട് കർത്താവുമായിട്ടുള്ളവരുടെ ബന്ധത്തിന്റെ അനുഭവം പങ്കുവെക്കാൻ പറയുമ്പോൾ അവർക്ക് എന്ത് കിട്ടി എന്നതാണ് അവർ ഈ പറയുന്നത്. ഒരാളുടെ നിരാശ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടാതെ പോയി എന്ന കാര്യം പറഞ്ഞാണ് അയാൾ അദ്ദേഹത്തിന്റെ നിരാശയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭക്തന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയതുമായിട്ട് സാക്ഷ്യം പറയുകയും അവരുടെ ദുഃഖത്തെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടാതെ പോയി എന്നതിനെ ആശ്രയിച്ചു. എനിക്കതിൽ ദുഃഖം തോന്നാറുണ്ട്. കിട്ടിയ കാര്യവും കിട്ടാതെ പോയ കാര്യത്തിന് ഇടയ്ക്ക് എവിടെയോ യേശു ക്രിസ്തുവിലുള്ള ദിവ്യമായ പ്രവൃത്തികളെ സംബന്ധിച്ച് അവർക്ക് കാഴ്ചയില്ലാതായി പോകുന്നു. ഇപ്പോൾ എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ ജീവനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കിപ്പോൾ പുതുക്കപ്പെടാൻ കഴിയുന്നുണ്ട്, ഞാൻ കുറെ കൂടെ തേജസ്സിലേക്ക് എന്നെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എബ്രായർ 2 നമ്മൾ പറയുന്നുണ്ട്, അനേക പുത്രന്മാരെ തേജസ്സിംഗലേക്ക് നയിക്കുക ഇസ് എ പ്രോസസ്. തേജസ്സിംഗലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില്ല. ഓ ഹല്ലേലൂയ, മിദ്യയിൽ നിന്ന് മിദ്യയിലേക്കും മായയിൽ നിന്ന് മായയിലേക്കും ലോകം മുഴുവനും താഴോട്ട് പോകുമ്പോൾ ഒരു കൂട്ടം ജനം സാധാരണക്കാരായിട്ട് ഇവിടെ ജീവിക്കുമ്പോഴും ലോകമറിയാത്ത നിലയിൽ അവർ ഇവരുടെ നടുവിൽ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ജീവിതം പൊക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ അറിയണം, ഞാൻ അറിയാതെ പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞെരക്കം ഉണ്ടാകണം. സകല സൃഷ്ടിയും ദ്രവത്വത്തിന് വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, അകത്ത് ഈറ്റുന്നവോടെ ഇരിക്കുന്നു. ഭക്തന്റെ അകത്ത് ഭക്തനൊരു ഞെരക്കമുണ്ട്. ഭക്തന്റെ ഞെരക്കം എന്താ? തേജസ് എന്ന് കാണും, പൂർണ്ണ തേജസ്സിലേക്ക് എന്ന് വരും, അവനെ ഇരിക്കുന്നത് പോലെ എനിക്ക് കാണപ്പെടണം. ആ ഞെരക്കം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ഞെരക്കം നിരാശയുടെ ഞെരക്കമല്ല, തേജസ് പ്രാപിപ്പാനുള്ള, വീണ്ടെടുപ്പ് പ്രാപിപ്പാനുള്ള, പുത്രത്വത്തിന്റെ പൂർണ്ണ മഹത്വത്തിലേക്ക് എത്താനുള്ള ഒരു ഞെരക്കം കൊണ്ട നടക്കുന്നവരാണ് വിശ്വാസികൾ. ഹല്ലേലൂയ. ആ ഞെരക്കം നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയിട്ട് മറ്റു പല ലോകത്തിന്റെ ഞെരക്കങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തിയ കാരണം നമുക്ക് ഈ കർത്താവിന്റെ വലിയ വെളിയിലേക്ക് പലപ്പോഴും വരാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് അതോട് ചേർത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായ ചില ചിന്തകളാണ്. നമുക്ക് ഈ ഭാഗം കൂടുതലായിട്ട് ചിന്തിപ്പാൻ എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരാം. ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേരന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മാനവവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, എന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് എത്രയധികം വ്യാഖ്യാനിച്ചാലും ചിന്തിച്ചാലും പഠിച്ചാലും വീണ്ടും വീണ്ടും എന്തൊക്കെയോ വീണ്ടും ശേഷിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അധികം എന്നെ കുഴപ്പിച്ച, അല്ലെങ്കിൽ എനിക്കൊരു വ്യാഖ്യാനം നൽകാൻ പൂർണ്ണമായിട്ടും എന്റെ ഉള്ളിലെ വെളിച്ചത്തിന്റെ പരിമിതി കൊണ്ട് എനിക്ക് ഈ വാക്യഭാഗങ്ങൾ ശരിക്കും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്റെ ഏറ്റവും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. എവിടെയൊക്കെയോ ഒന്ന് മടുത്തു പോകുമ്പോൾ എഫേസ്യ ലേഖനത്തിലേക്ക് വന്നിട്ട് കർത്താവിൽ ഒന്ന് പുതുക്കപ്പെടാൻ എനിക്ക് എഫേസ്യ ലേഖനം വളരെ മതിയായതാണ്. അതിൽ എനിക്ക് തോന്നുന്നത് മാനവരാശിയുടെ അടിസ്ഥാനപരമായ ഒരു തത്വശാസ്ത്രം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എത്ര ആവർത്തിച്ച് വായിച്ചാലും വീണ്ടും എന്തൊക്കെയോ ശേഷിക്കുന്നത് പോലെ തോന്നുന്ന ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചത്. ഈ വേദഭാഗവും നമ്മുടെ ചിന്തയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വേദഭാഗം നിങ്ങൾ അങ്ങനെ അങ്ങ് വായിച്ചു പോയാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ ഈ കാര്യം പറയാം. നാം നമ്മുടെ വാക്യം അവന്റെ മഹത്വം പ്രാപിപ്പാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആ മഹത്വം പ്രാപിക്കാനുള്ള നമ്മുടെ തടസ്സങ്ങളെ കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുന്നു. ഇപ്പോൾ നാം വായിച്ചത് രണ്ട് പദപ്രയോഗങ്ങളാണ്. നിങ്ങൾ ഈ വായിച്ച ഒന്ന് മുതൽ പത്ത് വരെ വായിച്ചില്ല, പത്ത് വരെ വായിച്ചാൽ രണ്ട് പദപ്രയോഗങ്ങൾ ആവർത്തിച്ച് കാണാം. ഒന്ന് മരണം, രണ്ട് ഉയർത്തെഴുന്നേൽപ്പ്. മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഡെത്ത്, റിസറക്ഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിൽ ഉടനീളം ആവർത്തിച്ച് കാണുന്ന പദങ്ങളാണ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്. ഇത് വേദപുസ്തകം വായിച്ചു പഠിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷ. ദൈവം മനുഷ്യനെ തുടങ്ങിയത് തന്നെ, മനുഷ്യന്റെ ജീവിതം തുടങ്ങിയത് തന്നെ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതിക്കൊണ്ട. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, മനുഷ്യ ചരിത്രം ദൈവത്തിന്റെ ജീവശ്വാസം ലഭിച്ചതിലൂടെ തുടങ്ങി. ജീവന്റെ ശ്വാസം ഉള്ളിൽ കയറി. ആദാം നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിക്കുക, എങ്ങനെയാണ് ഈ നടക്കാൻ പറ്റുന്നത്? അപ്പം ആദാം പറയും, ഒരാൾ, ഒരു ദൈവം എന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി, ഞാൻ ജീവനുള്ളവനായി തീർന്നു. എന്തോ സാക്ഷ്യമാണ് പ്രിയമുള്ളവർ. മണ്ണായി കിടന്ന ഒരുവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ പ്രവേശിച്ചിട്ട് അവനിപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു. മാനവരാശിയുടെ ചരിത്രം തുടക്കം ദൈവത്തിന്റെ ജീവശ്വാസം പേറിക്കൊണ്ടാ തുടങ്ങിയത്. പക്ഷെ ചുരുങ്ങിയ ചില ദിവസങ്ങളെ ആ ജീവൻ അവനിൽ ഉണ്ടായിരുന്നുള്ളൂ. ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ജീവൻ അവനിൽ നിന്ന് പോയി. പിന്നീട് അന്നു മുതൽ ഇന്നുവരെ മനുഷ്യ ചരിത്രം മരണം കൊടികുത്തുവാണ് ചരിത്രം. മനുഷ്യ ചരിത്രത്തെ കുറിച്ച് പറയാനുള്ളത് മരണത്തിന്റെ ചരിത്രം മാത്രം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ 6000 വർഷത്തെ ചരിത്രത്തിൽ കുറഞ്ഞ ചില ദിവസങ്ങൾ മാത്രമേ മനുഷ്യൻ ജീവനുള്ളവനായി ജീവിച്ചിട്ടുള്ളൂ. പിന്നീടുള്ള മുഴുവൻ അവന്റെ ജീവിതവും മരണത്തിൽ നിന്ന് തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതമായിരുന്നു. മുഴുവനും മരണമായിരുന്നു, മുഴുവനും മരണമായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ അവനത് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. അവനത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ ആ പക്ഷം, ആ പഴം പറിച്ചു തിന്നിയില്ലായിരുന്നു. അപ്പോൾ ലോകത്തിൽ സാർവത്രികമായി വാഴുന്ന ഒരു മരണം ആദാമിലേക്ക് കയറി. പിന്നീട് ജനിച്ച മുഴുവനും മനുഷ്യനും മരണത്തിലാണ് ജനിച്ചത്, മരണത്തിലാണ് ജനിച്ചത്. മരണം എല്ലായിടത്തും കയറി. ബൈബിളിൽ അതുകൊണ്ട് നമ്മൾ എബ്രായർ 5 വായിക്കുന്നുണ്ട്, ഏകന്റെ ലംഘന നിമിത്തം മരണം വാണു, മരണം വാണു. പ്രിയമുള്ളവരെ, ഇവിടെ യുദ്ധങ്ങളുണ്ടായി, ഇവിടെ ഉയർച്ചകളുണ്ടായി, താഴ്ചകളുണ്ടായി, കണ്ടുപിടുത്തങ്ങളുണ്ടായി. പുതിയ മനുഷ്യർ വന്നു, പഴയ മനുഷ്യർ പോയി, ചക്രവർത്തിമാരുണ്ടായി, സെലിബ്രിറ്റീസുകളുണ്ടായി, ഹീറോസുണ്ടായി, കണ്ടുപിടുത്തങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും ഒരു കാര്യം മാത്രം മാറാതെ കിടപ്പുണ്ടായിരുന്നു, മനുഷ്യനോട് ചേർന്ന് അവന്റെ അന്തസത്തയിൽ കിടക്കുന്ന ഒരു സംഗതി മരണമായിരുന്നു. അത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ലോകക്കാരൻ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? അടിസ്ഥാന മനുഷ്യന്റെ പ്രശ്നം മരണമാണ്. ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യന്റെ അകത്തെ ദ്രവത്വവും നശ്വരതയും ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും? ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചില്ല. ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചത് മറ്റുള്ളതാ. ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കോ മറ്റുള്ളവർക്കോ മാനവരാശി വീണ് കിടക്കുന്നതും മരണത്തിൽ നിന്ന് ഉതിർന്നു വീണതുമാണ് ഈ ജീവിതം എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവര് കണ്ടുപിടിച്ചത് ചൊവ്വായിൽ എന്തുകൊണ്ട് വെള്ളമില്ല, അല്ലെങ്കിൽ ചൊവ്വായിൽ പണ്ട് സമുദ്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ സമുദ്രമില്ല. അറ്റ്മോസ്ഫിയറിലെ മറ്റ് വാതകങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് പഠനം നടത്താൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും വേദപുസ്തകത്തിൽ തുടർമാനമായി പറഞ്ഞിരിക്കുന്നതുമായ അടിസ്ഥാന പ്രശ്നം മനുഷ്യന്റെ മരണമാണ്. ഈ മരണത്തിന് ആർക്കും പരിഹാരം തരാൻ കഴിയത്തില്ല. നാട്ടുകാരനോട് ചോദിച്ചു, ശവപ്പെട്ടി വരുന്നതിനു വരെ അവൻ മരണം എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല. ശവപ്പെട്ടി വരുമ്പോഴാണ് അവൻ ഈ പിക്ചർ ക്ലിയർ ആകുന്നത്, ആ ഇന്നാരും മരിച്ചു. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വിലാപഗീതം പാടാം. ശവപ്പെട്ടി വരുന്നിടം വരെ നമ്മൾ ഒരുവിനോട് മരിച്ച മനുഷ്യനാ എന്ന് പറഞ്ഞ അവൻ സമ്മതിക്കത്തില്ല. നന്നായി മുടി ഒതുക്കി ചീകി, എണ്ണ വെച്ച്, ക്രീം തേച്ച്, ഷർട്ടും പാന്റും ഇട്ട്, കൈയും കെട്ടി നടക്കുന്ന ഒരു നാട്ടുകാരനോട് പറയുക, വേദോസത്തിലെ ഭാഷയായ നീ മരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് പറയും? നിനക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എനിക്ക് വേദോസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പച്ചയായ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഉള്ളത് പറയാൻ വേദോസം കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. വ്യഭിചാരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. അവിടെ ഒരു നീക്കുപോക്കൊന്നുമില്ല. വേദോസം സത്യം പറയുന്നുണ്ട്. വേദോസം സത്യമാണ് പറയുന്നത്. വേദോസം പറയുന്നു, നീ മരിച്ചു, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം, മരണം, മരണം. നാട്ടുകാരനോട് പറഞ്ഞാൽ നാട്ടുകാരൻ വിശ്വസിക്കത്തില്ല. അവന് മരണം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ 6 അടി പെട്ടിക്കകത്ത് വരുമ്പോഴാ അവൻ മരണം എന്നവൻ കാണുന്നത്. അപ്പം ഭയങ്കര ബഹളവും നെടുവീർപ്പും നിരാശയും ദുഃഖവും പെട്ടെന്ന് വിലാപഗീതവും എല്ലാമാണ് അവൻ പാടുന്നത്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ദൈവം അവനോട് പറയുകയാണ്, നിന്റെ അടിസ്ഥാന പ്രശ്നം മരണമാണ്. നിന്റെ പിതാവായ ആദാം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എന്റെ ജീവന് നിന്നുള്ളൂ. പിന്നീട് ജീവനിൽ നിന്ന് മരണത്തിലേക്ക് വീണ ശേഷം പിന്നീട് മാനവരാശി മുഴുവനും ജനിച്ചത് മരണത്തിൽ നിന്നാ. ആ കാര്യമായി പ്രിയമുള്ള എഫ് എസ് ലേഖനം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ വായിച്ച ഇതിലെ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിന്റെ തടസ്സം നമുക്ക് ഒരുപക്ഷെ മാറിക്കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് എഫ് എസ് ലേഖനത്തിലെ ആ വാക്യം ഒന്നുകൂടെ നാം ഒന്ന് നിർത്തി വായിക്കുന്നത് നല്ലതായിരിക്കും.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു.
യെസ്, മരണം ഉയർപ്പ്. ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ വീഴ്ചയ്ക്ക് വേദോസം പറഞ്ഞിരിക്കുന്ന എന്താണ്? മരിച്ചു. പ്രിയമുള്ളവരെ, മരിച്ചു എന്നത് തന്നെ നാം വിശ്വസിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾ മരിച്ചു. അതിന്റെ അടുത്ത വാക്ക് നിങ്ങളെ അവനോടുകൂടെ ഉയർപ്പിച്ചു. ഇവിടെയാണ് എനിക്ക് നിലവിലുള്ള ക്രൈസ്തവ സഭകളുടെ രക്ഷാശാസ്ത്രം ഇവിടെ ഈ വാക്യവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ പലതും നമുക്ക് തട്ടിപ്പായിട്ട് തോന്നും. നിങ്ങളുടെ രക്ഷ ഒരു ഉയർപ്പായിരുന്നോ അതോ ഒരു മാറ്റമായിരുന്നോ? പ്രിയമുള്ളവരെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുക മനുഷ്യൻ, എന്റെ മരണം എവിടെയാ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആത്മാവില. എന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, എന്റെ മനസ്സിന് നല്ല ബുദ്ധിയുണ്ട്, അപ്പോഴും ദൈവിക കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ സംബന്ധിച്ച് ചേതന നഷ്ടപ്പെട്ട്, ചൈതന്യം നഷ്ടപ്പെട്ട്, സ്പർശനം നഷ്ടപ്പെട്ട്, ആത്മീയ കാര്യങ്ങളെ വിവേചിക്കാൻ കഴിയാത്ത ഒരു സ്വാഭാവിക മനുഷ്യനായി മരിച്ചവനായി ഞാൻ ജീവിക്കുക. ആ മരിച്ചവനെ കുറിച്ച് പറയുകയാണ്, അവനെ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എനിക്ക് ഈ വാക്കാണ് വ്യാഖ്യാനിച്ചു തരാൻ ആഗ്രഹം. നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് വേദപുസ്തകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് പറയുന്നിടത്ത് വേദപുസ്തകം ഉയർപ്പിച്ചു എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ വേർഡ് റിസറക്ഷൻ. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായി എന്നല്ല പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്, നിങ്ങളെ ഉയർപ്പിച്ചു. മനസ്സിലായ? കൊലോസർ 3:1 എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുന്നു. കൊലോസർ 2:12 വേണേ ആ വേദഭാവം ഇതിനോട് ബന്ധത്തിൽ വായിക്കാം. കൊലോസർ 2:12,
നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ എഴുന്നേന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും.
നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 13
അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടി
ജീവിപ്പിച്ചു. ഇനി കൊലോസ്യർ 3:1 നമുക്ക് പരിചയമുള്ള വാക്യം.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ
ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം എഫേസ്യർ 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും ആ വാക്യം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം, നിങ്ങളിൽ നടന്ന രക്ഷാപ്രവൃത്തിയെ ബൈബിള് പറയുന്ന വാക്ക് ഉയർപ്പിച്ചു എന്നതാണ് എന്ന് പറഞ്ഞാൽ, മരിച്ച ഒരു മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് വീണുപോയ ഒരു മനുഷ്യൻ മരണമാണ് അവനുണ്ടായത്. മരിച്ച മനുഷ്യനെ ഉയർപ്പിച്ച പ്രക്രിയയാണ് രക്ഷ. മരിച്ചവന് നമുക്ക് എന്തെങ്കിലും മണപ്പിച്ച് അവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ഉറങ്ങുന്നവനെ നമുക്ക് കുലുക്കി എടുക്കാം, അബോധാവസ്ഥയിൽ കിടക്കുന്നവനെ വേണം എന്തെങ്കിലും മണപ്പിച്ച് നേരെയാക്കി എടുക്കാം. പക്ഷെ എന്റെ പ്രശ്നം അതല്ല, ഞാൻ മരിച്ചവനാ. ഒരു റിസറക്ഷൻ നടന്നാലേ എനിക്ക് മുന്നോട്ട് എനിക്കൊരു ഭാവിയുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം രക്ഷ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാ പറയുന്നത്. ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കണം? അയാൾ എന്ത് ചെയ്തിരിക്കണം? മരിച്ചിരിക്കണം. ഇറ്റ്സ് എ റിസറക്ഷൻ. വീണ്ടും ജനനം ഒരു റിസറക്ഷനാ. പറയുള്ള രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ലത്തീൻ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ബൈബിളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ എന്നെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് നടന്നാ പോരാ, പ്രാർത്ഥനയും പാട്ടും ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കൂട്ടം വിട്ടിട്ട് ഈ കൂട്ടത്തിലേക്ക് വന്ന് കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥനയൊക്കെ തുടങ്ങി. എനിക്ക് കുറച്ചുകൂടെ ഒരു വ്യത്യാസം ഉണ്ടായി, ഇനി ഞാൻ ഇവിടെ വരത്തുള്ളൂ കേട്ടോ. ഇതാണ് പലരുടെയും തുടക്കം. പ്രൈസ് ദ ലോർഡ്. പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ഒരു തുടക്കം അതായിരിക്കുന്നെങ്കിലും എന്റെ ജീവിതത്തിൽ നടന്ന ഒരു 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 സംഭവമുണ്ട്. എന്താണെന്നറിയാവോ? യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. ഉയർത്തെഴുന്നേൽപ്പിക്കുക അല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും എന്റെ രക്ഷയെ കർത്താവിന് പറയാൻ കഴിയത്തില്ല. There should be a resurrection. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷ ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ അനുഭവിക്കുന്നത്? അതോ എനിക്ക് പണ്ടത്തേലും കുറച്ച് മാറ്റമായിട്ട് മാത്രമാണോ നിങ്ങൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഹല്ലേലൂയ. പൗലോസിന് അതൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു, മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് മുടിയൻപുത്രൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. മടങ്ങി വന്നവനോട് അത്രയും കടുപ്പിച്ച് പറയാതെ കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തിയൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അപ്പം പറഞ്ഞു, ഇവൻ ആ പൈസയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയി അവിടെ ധാരാളമായിട്ട് വിനിയോഗിച്ച് സൂചിക്കുമ്പോഴും ഈ എന്റെ മകൻ എന്തായിരുന്നു? മരിച്ചവനായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പഴയ അവസ്ഥ മരിച്ച അവസ്ഥയാണ്. എന്നിട്ട് പറയാണ്, ഈ എന്റെ മകൻ ഇപ്പോൾ ജീവിക്കുന്നു. അതുകൊണ്ട് രക്ഷ എന്നത് മരണത്തിൽ നിന്ന് ജീവനിൽ കടക്കുന്നതും മൃതാവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതുമായ അവസ്ഥയാണ്. ഉയർപ്പിക്കപ്പെടാതെ പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത്. അതുകൊണ്ടാ സൗഖ്യമാകുന്നതും കടഭാരമാകുന്നതും പ്രശ്നപരിഹാരമാകുന്ന ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് കൊണ്ട് മണപ്പിച്ചിട്ട് മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയത്തില്ല. അതിന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിൽ വന്ന് എന്നെ പുനരുദ്ധരിപ്പിച്ച് എന്റെ ആത്മാവിനെ ദിവ്യമായ കാര്യങ്ങളുമായി കടിപ്പിച്ച ശേഷം, സ്വർഗീയമായ തലത്തിൽ എന്റെ ആത്മാവിനെ ഇരുത്തിയ ശേഷം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഞാൻ നോക്കാൻ എന്റെ ജീവിതം ആരംഭിക്കുന്നിടത്തുനിന്നാണ് എന്റെ വീണ്ടും ജനനം തുടങ്ങുന്നത്. ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് പലപ്പോഴും ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ട് ആയം നഷ്ടപ്പെടുകയും ദിവ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ ലക്ഷ്യങ്ങൾ എനിക്കില്ലാതായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിതറിയ ലക്ഷ്യങ്ങളുമായി നാം അങ്ങ് പോകുന്നു. നമ്മുടെ ആ സഹോ ഈ എന്താ പറയുന്നത്, സമാജം, നമ്മുടെ സഹോദരി സമാജം, അത് നന്നായിട്ട് കൊണ്ടുപോവുക. നമ്മുടെ ഈ കൂട്ടായ്മ നന്നായിട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സുവിശേഷ വേല, അത് കുറച്ചുകൂടെ നന്നായിട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ഉള്ള ലക്ഷ്യങ്ങളിലേക്ക് ഏത് മനുഷ്യനും പോകാൻ കഴിയും, ഉയർത്തെഴുന്നേൽക്കാതെ തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ വീണ്ടും ജനനം സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ ദിവസങ്ങളൊക്കെ യാത്ര ചെയ്തപ്പോൾ എന്റെ കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ദൈവമക്കളുടെ ഇടയിൽ കണ്ടത്. പലർക്കും എന്താണ് രക്ഷ എന്നറിയില്ല, പലർക്കും എന്താണ് വീണ്ടും ജനനം എന്നറിയില്ല. ഒത്തിരി പേര് പാട്ടുപാടുന്നു, ഒത്തിരി പേര് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കണം, കർത്താവെ, ഈ സ്തോത്രം ചെയ്യുന്നതും ഈ പാട്ടുപാടുന്നതും ജനം കരയുന്നു, ജനം നിലവിളിക്കുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അതിദാരുണമായ നിലയിൽ ഇവർ പരാജയപ്പെട്ട് കിടക്കുന്നവരാ. ഞാൻ എന്റെ യാത്രയിൽ 4 ചെറുപ്പക്കാരെയാണ് കണ്ടത്, വിവാഹം കഴിക്കാതെ പെൺകുട്ടിയായിട്ട് താമസിക്കുന്നത്. നേപ്പാളി യാത്ര ചെയ്തപ്പം അവിടെ ഇപ്പൊ ഒരു പതിവ് ശീലമായിരിക്കുക, ഒരുത്തിനൊരു മലയെ കൂടെ പോയി. മലയെ കൂടെ ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടിൽ ചെന്ന് കയറി വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു, അവന് ഇഷ്ടമായി. അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ബോംബെയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുക, അത്യാവശ്യം ശമ്പളമുണ്ട്. അപ്പൊ അവർക്ക് സന്തോഷമായി, അവന്റെ കൂടെ ആ പെണ്ണു ഇങ്ങ് പോകുന്നു. ഇവന്റെ വീട്ടുകാർക്ക് രാജിയായി, അവന്റെ വീട്ടുകാർക്കും തൃപ്തിയായി. ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുക. അവൻ മീറ്റിങ്ങിന് വന്നു, വളരെ ഉത്സാഹം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താ നിന്റെ ജീവിതം, എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞില്ല, പക്ഷെ നീ എനിക്ക് ഒരു ഒരു സഹോദരി, എന്റെ ഒരു ഭാര്യ എനിക്ക് വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, നീ കല്യാണം കഴിക്കാതെ എങ്ങനെയാ? അതിവിടെ ഇങ്ങനെ ഇപ്പം 6 മാസമായിട്ട് അവന്റെ റൂമിൽ അവന്റെ കൂടെ ഒരു ഭാര്യയായിട്ട് ജീവിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് കല്യാണം വേണ്ടേ? അങ്ങനെ ഇവിടെ അങ്ങനെ കല്യാണം ഒന്നും പ്രത്യേകിച്ച് ആരും കഴിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും സമയം തോന്നുവാണെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് പോയി കോർട്ടിൽ മാര്യേജ് ചെയ്യും. ഇങ്ങനത്തെ 3 കുടുംബങ്ങളെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്ന സഭയുടെ മധ്യത്തിൽ ഞാൻ കണ്ടു. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല, യാതൊരു ബോധവും ഇല്ല. അപ്പോൾ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കണ്ട് സ്നേഹിച്ച് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് താമസിപ്പിച്ച് അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഒരു സമ്പ്രദായം ഈവൻ ഉത്തരേന്ത്യയിൽ പോലും വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർക്കുണ്ട്. അവർക്ക് ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്ത് നടക്കേണ്ട ഒരു കാര്യമാണ് വിവാഹം എന്ന് അവർക്കറിയില്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ അവരുടെ രക്ഷ സംബന്ധിച്ച് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടില്ല. അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്, അവർക്ക് പാട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്, അവർക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ കുറച്ച് സ്നേഹമുണ്ടായിട്ടുണ്ട്, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ അവർക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ആത്യന്തികമായിട്ട് മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിട്ടല്ല അവർ രക്ഷയെ കണ്ടിരിക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ എനിക്ക് അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, അവന്റെ മഹത്വം പ്രാപിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെ തടസ്സപ്പെടുത്തുന്നു. ദിവസത്തിലുടനീളം ഈ പദം ആവർത്തിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, എന്റെ ചിന്ത അതല്ല. കൊലോസിലെ എഫേസ് ലേഖനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ ശേഷം ഉടനെ പറയുന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത വാക്യം, മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞ ശേഷം പറയുന്ന വാക്ക്, അവയിൽ, ശ്രദ്ധിക്ക, മരിച്ച ആ അവസ്ഥയിൽ, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിക്കാം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. ഇനി തിരിച്ച് ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം. തുടക്കം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞ ശേഷം പിന്നീട് പറയുന്ന മുഴുവനും ജീവിച്ചു എന്നാ പറയുന്നു. ഇറ്റ് മീൻസ് മരണത്തിൽ നിന്നും ജീവിതം തുടങ്ങി എന്ന് പറഞ്ഞാൽ മരണത്തെ തന്നെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമെന്നാ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. മരണത്തിൽ നിന്ന് മുതിർന്നു വരുന്ന ഒരു ജീവിതം, മരണത്തിൽ നിന്ന് ആരംഭിക്കാവുന്ന ഒരു ജീവിതം, മരണത്തിന്റെ തത്വശാസ്ത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു ഹ്യൂമൻ ഫിലോസഫി പാപം ചെയ്ത മനുഷ്യനിൽ പിശാച് കയറ്റിവെച്ചു. സോ ദേർ ഈസ് ലൈഫ്, വീഴ്ചയിൽ നിന്നും ജീവിതം ജീവിക്കാം. പ്രിയമുള്ളവരെ, ദുരന്തം എവിടെയാ കിടക്കുന്നത്? ആ ഞാൻ പാപം ചെയ്തപ്പോൾ ആത്മാവിൽ നിന്നും വേർപെട്ടു പോയി, ദൈവത്തിൽ നിന്ന് എന്റെ ആത്മാവ് വേർപെട്ടു പോയി എന്നിടത്തല്ല പ്രശ്നം തീരുന്നത്. ആ വീണിടത്ത് കിടന്നുകൊണ്ട് എനിക്കൊരു ജീവിത തത്വശാസ്ത്രം ഉണ്ട്, എനിക്ക് ആ തത്വശാസ്ത്രത്തിൽ ജീവിക്കാവുന്ന രണ്ടും മൂന്നും വാക്യവും പറയുന്നു. ഹല്ലേലൂയ. മരിച്ചവൻ മരിച്ചു കിടന്നിട്ട് എന്താ കാണിക്കുന്നത്? മരിച്ചു കിടക്കുന്നവൻ മരിച്ചിട്ട് എന്താ കാണിക്കുന്നത്? രണ്ടാം വാക്യം എന്താ പറയുന്നത്? മരിച്ചവന്റെ തത്വശാസ്ത്രമാണ് താഴെ എഴുതിയിരിക്കുന്നത്. മരിച്ചവൻ ലോകത്തിന്റെ കാലഗതി, മരിച്ചവന്റെ ഹ്യൂമൻ ഫിലോസഫിയാണ് ലോകത്തിന്റെ കാലഗതി ജീവിക്കാൻ കഴിയവൻ. അപ്പൊ മരണത്തിൽ തന്നെ മരണത്തിന്റെ ഒരു ജീവിതം അവൻ ജീവിക്കുക. ആ മരണത്തിന്റെ അകത്ത് കിടക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തിന്റെ കാലഗതി, ഒന്ന്; രണ്ട്, ആകാശത്തിലെ അധികാരം; മൂന്ന്, അനുസരണക്കേട്; നാല്, അടുത്ത വാക്യം, അവരുടെ ജഡ മോഹം; അടുത്തത്, മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത്. ഇത് എവിടുന്ന് ഉതിർന്നു വീണതാണെന്നറിയോ? അതായത്, ഈ ലോകത്തിന്റെ കാലവധി, ആകാശത്തിന്റെ അധിപതി, അനുസരണക്കേടിന്റെ ആത്മാവ്, ജഡത്തിന്റെ മോഹം, മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത്. ഈ അഞ്ചു ആറും കാര്യങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നറിയോ? ഈ ലോകത്തിലെ സ്വാഭാവികരായി നല്ല മനുഷ്യരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത ഘടകമാണ്, അവരുടെ ഫിലോസഫിയെ. ഇവർ ഈ ജീവിക്കുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, ഈ രണ്ടും മൂന്നും വാക്യം ജീവിതം, ഇത് എവിടെ നിന്നാ താഴേക്ക് വീണെന്നറിയോ? ഇത് വന്നത് ഒന്നാം വാക്യത്തിൽ നിന്നാ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം അവയിൽ, ആ മരണത്തിൽ നമുക്കൊരു ജീവിതം ഉണ്ടായി. ഹല്ലേലൂയ. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷ ഉയർത്തെഴുന്നേൽപ്പായി തീരേണ്ട ആവശ്യമായിരിക്കുന്നത്. എനിക്കറിയില്ല ഈ വാക്യം എങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയുമെന്ന്. പക്ഷേ ഈ വാക്യത്തിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ എന്റെ രക്ഷയുടെ ദിവ്യ അത്ഭുതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റാൽ അതൊരു അത്ഭുതമാണോ? ഇസ്റ്റ് എ മിറക്കിൾ? മരിച്ചു കിടക്കുന്നവനു ഉയർത്തെഴുന്നേറ്റാൽ അത്ഭുതമാണോ? അയ്യോ, ആണോ? അങ്ങനെയാണെങ്കിൽ പാപത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ രക്ഷയെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് കാണുമ്പോൾ ഈ ദിവ്യ അത്ഭുതത്തിന് അടുത്ത് മറ്റൊരത്ഭുതവും വരത്തില്ല. ആ അത്ഭുതം എന്നും ഞാൻ ദൈവത്തിൽ സന്തോഷത്തോടെ ഘോഷിക്കും. കാരണം എനിക്ക് ഒരു എന്റെ ജീവിതത്തിന് ഒരു മരണത്തിൽ നിന്നും താഴേക്ക് വന്ന് ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു മർത്യമായ ജീവിതശൈലി ഉണ്ടായിരുന്നു. ആ ജീവിതശൈലിക്കാണ് ഈ രണ്ടും മൂന്നും വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. എന്ത്? ഈ ലോകത്തിന്റെ കാലഗതി. ഇത്രയ്ക്കും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അത്രയ്ക്കും എന്താ പറയുന്നേ, ഒരു സൈറ്റാനിക് ഫിലോസഫിയിൽ ഭയങ്കര ഇന്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈകൊള്ളുന്നില്ല. ആ വാക്കാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ നല്ലത്. ഈ പ്രാകൃത മനുഷ്യൻ എന്നുള്ള വാക്ക്, നാച്ചുറൽ മാൻ്റെ യഥാർത്ഥ മലയാളം സ്വാഭാവിക മനുഷ്യൻ എന്നാ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക എന്നാ, പ്രാകൃതം എന്നല്ല. അപ്പൊ നമുക്ക് ആ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ വായിക്കുന്നതായിരിക്കും നല്ലത്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്വാഭാവിക മനുഷ്യൻ, സ്വാഭാവിക മനുഷ്യൻ. സ്വാഭാവിക മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഹ്യൂമൻ ഫിലോസഫിക്കകത്ത് കിടക്കുന്നത് ആകാശത്തിന്റെ അധിപതിയുടെ ലക്ഷ്യങ്ങൾ, മനസ്സിന്റെ വികാരങ്ങൾ, ജഡത്തിന്റെ ഇഷ്ടം, അനുസരണക്കേടിന്റെ ആത്മാവ്, പിന്നെ ഈ ലോകത്തിന്റെ കാലഗതി. ഇത്രയും അവന്റെ ജീവിതത്തെ നിലനിർത്തുന്ന ഘടകങ്ങളാണ്. ഇതിൽ നിന്ന് സഹോദര ഒരാളെ പുറത്തോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അവിടെയാണ് ഉയർപ്പിന്റെ ദിവ്യാത്ഭുതം വീണ്ടും ജനനത്തിൽ നടക്കേണ്ടിയിരിക്കുന്നത്. പ്രൈസലോ. അങ്ങനെയുള്ളൊരു ദൈവപ്രവൃത്തി നടന്നവർക്കായി സ്തോത്രം. അവർ അവരുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ അത് ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ട് കണ്ട് ദൈവത്തിൽ ആഘോഷിക്കും. ഹല്ലേലൂയ. അല്ലാത്തവർക്കുണ്ടല്ലോ, ഒരു മാറ്റം മാത്രം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർക്ക് എവിടെയോ എവിടെയോ ഒരു കുഴച്ചിലും എവിടെയോ ഒരു ക്ഷീണവും വരും. അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞും 25 വർഷം കഴിഞ്ഞും അവൻ അവന്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഇത് മാറ്റമല്ല, ഇതൊരു വ്യതിയാനമല്ല, ഇറ്റ് ഇസ് എ റിസറക്ഷൻ, ഇറ്റ്സ് എ റിസറക്ഷൻ. ഹാലലുയ, ഹാലലുയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ഉയർപ്പുകൾ നടന്നിട്ടുള്ളവർക്കായിട്ട് സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഭരിച്ചിരുന്ന ഈ ഹ്യൂമൻ ഫിലോസഫി, നിങ്ങളെ ഭരിച്ചിരുന്ന ഈ മാനുഷിക തത്വശാസ്ത്രം, അയ്യോ ഇതിൽ നിന്ന് ആര് നിങ്ങളെ വിടുവിക്കും? നിങ്ങളെ ആര് വിടുവിക്കും? ദൈവത്തിന്റെ ക്രൂശിൽ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ട് പിശാചിന്റെ ആയുധവർഗം അവൻ ക്രൂശിൽ വെപ്പിച്ചപ്പോൾ അവന്റെ ആയുധവർഗം 2-3 വാക്കിയ അവൻ മനോ, എനിക്കത് ഓരോന്നും വ്യാഖ്യാനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിൽ 5 കാര്യങ്ങളെ മെയിൻ ആയിട്ട് പറഞ്ഞു. 1, ഈ ലോകത്തിന്റെ കാലഗതി എന്താ? ഹ്യൂമൻ ഫിലോസഫി, ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്ക്, ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ടില്ലേ? നമ്മൾ അറിയാതെ നമ്മളോട് ചേർന്ന് വരുന്ന ഒരു കാലഗതി ഉണ്ട് ഇല്ലേ? 10 വർഷം മുമ്പ് നിങ്ങളുടെ കയ്യിലിരുന്ന മൊബൈൽ എങ്ങനെയായിരുന്നേ? എങ്ങനെ ഇരുന്നതാ? എന്നാ നീളമായിരുന്നു, എന്നാ തൂക്കമായിരുന്നു അല്ലേ? ഇപ്പോ വളരെ സ്ലിം ആയിരിക്കുന്ന ഒരു മൊബൈൽ, നല്ല മൊബൈൽ വാങ്ങിച്ചോ, പക്ഷെ 10 വർഷം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര മൊബൈൽ നിങ്ങൾ മാറി അല്ലെ? കാലത്തിനനുസരിച്ച് നിങ്ങൾ മൊബൈൽ മാറി, ഉപയോഗത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് മാറി. സൗകര്യത്തോടുള്ള ബന്ധത്തിൽ മാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. 15 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അണ്ട് ആ കിടക്കുന്ന ചെയർ പോലുള്ള ചെയർ ആയിരുന്നിരുന്നെ, ഇപ്പോഴോ ഇങ്ങനെ വളരെ വിശാലമായി കിടക്കാൻ പറ്റുന്ന വലിയ സെറ്റി. നല്ലതാ, പുരോഗമനമാ, അതൊന്നും അതിൽ തന്നെ വാങ്ങിക്കുന്ന തെറ്റല്ല. നിങ്ങളുടെ പാറ്റേണുകൾ, ഡ്രസ് പാറ്റേണുകൾ മാറി. നിങ്ങളുടെ വണ്ടി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നി ഇതൊരു കോഴിക്കോട് പോലെയാണല്ലോ ഇരിക്കുന്നത് എന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു കപ്പലുള്ളതുകൊണ്ട് അത്രയും മരുന്നില്ലെങ്കിലും കണ്ടാൽ അങ്ങനെ തോന്നുന്നൊരു. അപ്പം കാറങ്ങ് വിറ്റു, വേറൊരു വലിയ കാർ വാങ്ങിച്ചു. ജീവിതത്തിൽ എവിടെയോ നിങ്ങൾ അറിയാതെ മരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ജീവിത ബോധമാകുന്ന ഈ ലോകത്തിന്റെ കാലഗതി അകത്ത് കയറിയിട്ടുണ്ട്. ഇത് ഭക്തന്റെ അകത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഈ കാലഗതി വിട്ടുപോകാതെ കാലക്കാരായി കൂടെ നിൽക്കും. ഭക്തന്മാരെ, ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേയ്സ്, അവസാന നിമിഷമാ. ഈ വാക്യം വ്യാഖ്യാനിക്കാതെ പോകരുത്. ഇതിന്റെ അർത്ഥം അറിയാവുന്നിടത്തോളം അറിഞ്ഞ ശേഷമാണ് ദൈവത്തെങ്കിലേക്ക് നോക്കിയിട്ട് ഒന്നുകിൽ നിലവിളിക്കുക, ഒന്നുകിൽ നിലവിളിക്കുക. ഈ കാലഗതി എന്നത് ഒരു ഭയങ്കര തന്ത്രമാണ്, ട്രെൻഡ്. അതെന്നും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ബൈബിള് പറയുന്നത് എന്താ? ദൈവത്തിന്റെ വചനമോ ഒരു നാളും മാറത്തില്ല, കർത്താവോ ഒരു നാളും മാറത്തില്ല. അവന്റെ വാക്യം, അവന്റെ വചനങ്ങൾ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറത്തില്ല. കാലഗതിക്ക് അനുസരിച്ച് ദൈവവചനം മാറുന്നില്ല, ദൈവവചനം മാറുന്നില്ല. ഞാൻ ഒത്തിരി ചെറുപ്പക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞു, സോഹര, സ്നേഹത്തോടെ പറഞ്ഞു, സോഹര നീ കല്യാണം കഴിക്കാതെ ഒരു പെൺകുട്ടിയെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നതിന് വേദോസത്തിൽ വ്യഭിചാരമെന്നാണ് മോനെ പറയുന്നത്. ഇറ്റ്സ് എ പ്രോസ്റ്റിറ്റ്യൂഷൻ. അവൻ എന്റെ മുമ്പിൽ കിടന്നു, കമിണ്ണു വീണു, കരഞ്ഞു, എന്റെ കാലയിലൊക്കെ കയറി കെട്ടിപ്പിടിച്ചു. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ എത്രയും വേഗം പോയി വിവാഹം കഴിക്കണം. അപ്പൊ അവനോട് ചോദിക്കുക, എങ്ങനെയാ വിവാഹം കഴിക്കില്ല? ഒരു സങ്കടമുണ്ട് കേട്ടോ, സങ്കടമുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, മനുഷ്യർ ഒരിക്കലും കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത ഏറ്റവും ഉള്ളിൽ, ഏറ്റവും വലിയ മലയിൽ, പരമാവധി നടക്കാവുന്ന സ്ഥലം വരെ നടന്നു ചെന്നിട്ട് കേൾക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണും. പ്രൈസലോ. ഞാൻ ഇപ്രാവശ്യം പോയ സ്ഥലത്ത് ഒത്തിരി മലകൾ കയറി പോകണം എങ്കിലും ബസ്സൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ലാൻഡ്സ്കേപ്പ് നടക്കുന്ന സ്ഥലമാണ്, പകുതി വഴികൾ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, വലിയ ചെങ്കുത്തായ മലകളൊക്കെ പാറകളോടുകൂടി കടപുഴുകി റോഡിലോട്ട് വീണിട്ട് റോഡും കുറെ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സ്ഥലത്തൂടെ അല്പസാഹസികമായിട്ടൊക്കെയാണ് യാത്രയെങ്കിലും അവർക്കതൊരു സാഹസികതയല്ല, നമുക്കതൊരു സാഹസികതയാ. ഞാൻ അവിടെ എത്തി, അവിടെ എത്തി എന്നെ സന്തോഷിപ്പിച്ചത് മലകളിൽ നിന്നൊക്കെ ആൾക്കാർ 10-12 kilometers ഒക്കെ പിള്ളേരെയൊക്കെ ദേഹത്ത് വെച്ച് കിട്ടിക്കൊണ്ട് രാത്രി 2 മണിക്ക് നടന്ന, രാവിലെ 10 മണിക്ക് നടക്കുന്ന മീറ്റിംഗിൽ അവർ വരുന്നത്. അവർ വന്നപ്പം പ്രിയമുള്ളവരെ അവർക്ക് വിശ്രമിക്കാൻ ചായ ഇവിടുത്തെ പോലെ നാരങ്ങാവെള്ളോ ജ്യൂസോ സോഡാ നാരങ്ങ ഒന്നും അവിടെ ഇല്ല. അവര് കയറി മീറ്റിംഗ് അങ്ങ് തുടങ്ങുക, കാരണം 2 നേരം അടുപ്പിൽ അവിടെ തീ കത്തിക്കത്തുള്ളൂ. ആ സമയത്ത് എന്ത് കിട്ടുന്നോ അത് മാത്രം നമുക്ക് ആകാറ്, എനിക്കും ഇല്ല. ഞാൻ വെളുപ്പിനെ 6 മണിക്ക് യാത്ര ചെയ്ത് 5 മണിക്ക് യോഗസ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ 5 മണിക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിച്ച് ഫുഡ് തരാൻ ആരുമില്ല, കാരണം 8 മണിക്കാണ് അടുത്ത ആഹാരം. ആ സമയത്ത് എനിക്കും ആഹാരം ഉള്ളൂ. നമുക്കതൊരു ബുദ്ധിമുട്ടാ, പക്ഷെ അവർക്കതൊരു ബുദ്ധിമുട്ടല്ല. അവരാ നടന്ന് വന്ന് നിങ്ങളെന്നോർത്ത് 2 മണിക്ക് രാത്രി 2 മണിക്ക് കൊച്ചുങ്ങളെയൊക്കെ ദേഹത്ത് വെച്ച് കിട്ടിക്കൊണ്ട് മല ഇറങ്ങി നടക്കുക യോഗത്തിന് വേണ്ടി വരിക, പിന്നെ അവരുടെ ഫുഡ് വൈകിട്ട് 4 മണിക്ക്. എന്താ ഫുഡ് എന്നറിയോ? അവലും ചായയും, കട്ടൻ ചായ അവലും, കട്ടൻ ചായക്കകത്ത് അവലിട്ടിട്ട് അത് ഇളക്കിയ ശേഷം അതിങ്ങനെ ഐസ്ക്രീം പരുവത്തിൽ ക്രീമായിട്ട് കഴിക്കുക, അത്ര ഉള്ളവരുടെ ആഹാരം. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ ഉത്സാഹിപ്പിച്ചൊരു കാര്യം, 2.5 ദിവസം അവര് ദൈവജനത്തിന് മുമ്പിൽ ഉറങ്ങാതെ കണ്ണുമിക്കാതെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയും അവര് അവരുടെ രക്ഷയിൽ സന്തോഷിക്കുകയും കർത്താവിൽ അവർ ആനന്ദിക്കുകയും ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പ്രൈസ് ലോർഡ്. അവരുടെ ശാരീരികമായ ഡെലിവറൻസിനേക്കാളും അവരുടെ ദുഷ്ടാത്മാവിലുള്ള ഡെലിവറൻസിനേക്കാളും എന്നെ സന്തോഷിപ്പിച്ചത് അവർ ദൈവവചനത്തെ ഏറ്റെടുത്ത ശേഷം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ കരയുന്നതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ആ അവസാന നിമിഷങ്ങളിലേക്ക് ദൈവത്തിന്റെ സഭ ഇങ്ങനെ ആ കർത്താവിന്റെ കാന്തയാകുന്ന കർത്താവിനെ ഇങ്ങനെ പിടിക്കാനായിട്ട് കാന്തനാകുന്ന കർത്താവിനെ പിടിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഈ നിമിഷം നമുക്കൊന്നുകൂടെ ഒന്ന് നമ്മുടെ 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 വിളിയെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. കർത്താവെ, ഞാൻ എന്റെ യഥാർത്ഥ ട്രാക്കിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കർത്താവിനോടുള്ള നിർമ്മല സ്നേഹത്തിലാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്? എന്റെ പാട്ടിന്റെ പിന്നിലെ എന്റെ ഉത്തേജനം എന്റെ കർത്താവിനോടുള്ള സ്നേഹമാണോ? ഞാൻ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ എന്റെ വീണ്ടെടുപ്പ് സംബന്ധിച്ചുള്ള ആ സന്തോഷത്തിൽ നിന്നുള്ള പുതുക്കമാണോ ഞാനിപ്പോൾ മുന്നോട്ട് എന്നെ ആക്കമുള്ളവനാക്കി തീർക്കുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഈ വീഴ്ചയിൽ ആദ്യം വന്നിരിക്കുന്ന പരാജയം ഈ ലോകത്തിന്റെ കാലഗതിയ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിന്റെ അധികാരം. ഞാൻ അത്രയും വ്യാഖ്യാനിക്കുന്നില്ല, കാരണം അങ്ങനെ വ്യാഖ്യാനിച്ചു പോകാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. ആകാശത്തിലെ അധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നതെന്നറിയോ, ഭയങ്കര ദുഷ്ടാത്മാവിന്റെ ഒരു വലിയ ശക്തിയോടെയുള്ള ഒരു പ്രവർത്തനം. അതവിടെ ഇരിക്കട്ടെ. ഈ ആകാശത്തിലെ അധികാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങളുടെ ജീവിതത്തോടെ ഇടകലർന്ന് കിടക്കുന്ന ഒരു സംഭവമായി ഇത്, ആകാശത്തിലെ അധികാരം. അതായത് നിങ്ങൾക്ക് സത്യമെന്നും സാമാന്യമെന്നും തോന്നുന്ന ഒരു ജീവിതം ജീവിക്കുന്നതിന്റെ അകത്ത് ഈ ആകാശത്തിലെ അധികാരത്തിന്റെ ഒത്തിരി സ്വാധീനം കിടപ്പുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ സത്യമെന്നും സാമാന്യമെന്നും തോന്നി ജീവിക്കുന്ന ജീവിതത്തിൽ ആധിപത്യത്തോടെ കിടക്കുന്ന ഒരധികാരത്തെ കുറിച്ച് ഇത് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു, സാമാന്യവും വിശുദ്ധവും തമ്മിൽ എന്റെ ജനത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഹോളി ആൻഡ് കോമൺ. പ്രിയമുള്ളവരെ, നമുക്ക് പിശാച് എന്ന് പറയുമ്പോൾ നമ്മൾ ശക്തി പ്രയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെ? പിശാച്, യേശുവിന്റെ നാമത്തിൽ എന്ന് നമ്മളൊരു ശക്തി, നമ്മുടെ വിചാരം പിശാചി ശക്തിയുള്ളതുകൊണ്ട് നമ്മൾ ശക്തിയോടെ പറയുക, ശക്തിയോടെ അതിൽ നമ്മൾ വിജയിക്കും. പക്ഷെ തന്ത്രങ്ങളിൽ നമ്മൾ തോറ്റുപോകും. ഇപ്പൊ ഒരു ഭൂതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ഭൂതത്തെ നമ്മൾ പുറത്താക്കിയെന്ന് വിചാരിച്ചു. അപ്പം ഭൂതം എന്നാ പറയുന്നറിയോ? നീ എന്നെ ഇപ്പൊ പുറത്താക്കി, ശക്തി പ്രയോഗിച്ചു, നിന്റെ യേശുവിന്റെ ശക്തി എന്നെക്കാളും വലുതാ. പക്ഷെ നീ ഇത് കഴിഞ്ഞ് താവോട്ടുവാ, ഞാൻ തന്ത്രങ്ങൾ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ശക്തിയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പിശാചിന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശക്തരാകും. നമ്മുടെ വിചാരം ശക്തിപ്പെടുമ്പോഴത്തേക്ക് അവൻ ഓടും. പക്ഷെ തന്ത്രങ്ങളിൽ നമ്മൾ വളരെ വളരെ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പത്രോസ് യേശുവിന്റെ കൂടെ നടന്നപ്പോൾ തന്റെ കൂടെ നടക്കുന്ന യേശുവിനോടുള്ള സ്നേഹം നിമിത്തം പത്രോസ് എന്താ പറഞ്ഞേ? ഗുരുവേ, നിനക്ക് ഇങ്ങനെയൊന്നും ഭവിക്കരുത്. അപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ സാമാന്യമായി എന്റെ നന്മയ്ക്കു വേണ്ടി പറഞ്ഞതിന്റെ അകത്ത് മറിഞ്ഞു കിടക്കുന്ന ആകാശത്തിന്റെ ഒരു അധികാരം ഞാൻ അതിനെ ഇപ്പോൾ ശാസിക്കുക. നീ മനുഷ്യർക്കുള്ളത് ചിന്തിക്കുന്നു. ഇപ്പോഴുള്ളൊരു കണ്ണുതുറപ്പിക്കുന്ന ഒരു കാര്യമാ. നാം സാമാന്യമായിട്ട് കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന പലതിന്റെ അകത്തും ഇതുപോലെ ആകാശത്തിന്റെ ഒരു അധികാരം സ്പർശിക്കപ്പെട്ട് കിടപ്പുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കണം. ഈ പരിണിമത്തിൽ ദേവാലയത്തിലൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതെല്ലാം എടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിക്കാറുണ്ട്. അതിലെ ഒരു കൊളുത്ത് സ്പൂണ്, കരണ്ടി, പാത്രം ഇതെല്ലാം യഹോവയ്ക്ക് വിശുദ്ധം. യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് യഹോവയുടെ ആലയത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടത്. അഹരോന് കടല വറുക്കാനോ അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാനോ ദാൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി മിച്ചിരിക്കുന്ന സാധനം അങ്ങോട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ചൂടാക്കിയ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും ഈ പാത്രം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഹോളി. യഹോവയുടെ ആലയത്തിന് വിശുദ്ധം എന്ന് പറഞ്ഞാൽ അഹരോൻ ഇത് വിറ്റ് കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അഹരോൻ തന്റെ കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ അത് അതിന്റെ ഹോളിനെസ്സിൽ നിന്ന് താഴേക്ക് പോയി. പാട്ട് പാടിയപ്പോ ഒരു പാട്ടിന്റെ അകത്ത് ഒരു പെട്ടെന്ന് ഒരു ഒരു സ്റ്റാൻസ വന്നു, അതായത് ഞങ്ങളുടെ ലാഭങ്ങളൊക്കെയും ഞങ്ങൾ നിന്റെ തിരുപ്പാദപീഠത്തിൽ അന്നേരെ അർപ്പിക്കുന്നു. എനിക്ക് ആ ഓ ഏതായിരുന്നു ആ പാട്ട് അവസാനം? ലോകമാം ഗംഭീര, അതിന്റെ അകത്തൊരു ഒരു 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 പർട്ടിക്കുലർ പദപ്രയോഗം, ലാഭമായതൊക്കെ ലാഭമെന്ന് എനിക്ക് തോന്നി വരുന്ന കാര്യങ്ങൾ അന്നേരെ അന്നേരം ഞാൻ എന്ത് ചെയ്യ, എന്റെ തപ്പ എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ ഞാൻ അന്നേരം കൊണ്ടുവന്നിട്ട് അതിനെ ഛേദമെന്നെണ്ണുക. ഹല്ലേലൂയ്യ. പ്രിയുള്ളർ, ഇതൊരു പ്രോസസ്സാ. എനിക്ക് ജീവിച്ചു വരുമ്പോൾ കൊള്ളാം, ലാഭമാ, ഇത് നന്നായിരിക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇത് നല്ലതാ എന്ന് എനിക്ക് ലാഭമായി തോന്നുമ്പോൾ ഉടനെ ഞാൻ പ്രാർത്ഥനയിലൂടെ അതിനെ ഛേദമെന്നെണ്ണിക്കളയ്യ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്നിട്ട്. ഹല്ലേലൂയ്യ. ഓ പ്രിയുള്ളവരെ, എത്ര 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 മനോഹരമാണ് ആ കർത്താവിനോടുള്ള നടപ്പിൽ ഈ ലോകത്തെ ഛേദമെന്നെണ്ണാൻ കഴിയുന്നത്, എത്ര മനോഹരമാ. ഹല്ലേലൂയ്യ. കർത്താവിനോട് കൂടെ നടക്കുന്തോറും കൂടെ നടക്കുന്തോറും അവന്റെ സൗന്ദര്യം കാണുന്തോറും ഈ ലോകത്തെ കൂടുതൽ നമുക്ക് ഛേദമെന്ന് എണ്ണാൻ കഴിയുന്നോ അവനാണ് യഹോവയുടെ മഹത്വം പ്രാപിക്കുന്ന പ്രോസസ്സിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ കാലഗതി അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ലോകത്തിന്റെ കാലഗതിക്കകത്ത് കയറിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്നും ജീവിച്ച പറ്റത്തില്ല ബ്രദറെ. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ പണ്ട് പറയുന്നവരല്ലേ, കാശില്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല. നിങ്ങൾ എവിടെ നോക്കിയേ, ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ ഡ്രസ്സ്, കല്യാണത്തിന് നിങ്ങൾ കല്യാണത്തിന് ടൈ കെട്ടണമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കല്യാണത്തിന് കോട്ടും സൂട്ട് ഇടണമെന്ന് ആര് പറഞ്ഞു? സഹോദര, എല്ലാവരും ഇപ്പൊ അങ്ങനെ ഇടുന്നേ, എല്ലാവരും അങ്ങനെ ഇട്ടിട്ട് നീ ഒരു ഷർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ സൂട്ടും കോട്ടും ഉഷ്ണമേഖല രാജ്യമാകുന്ന ഈ സൗത്ത്, ഈ ഈ ഡെക്കാൻ, ഈ പീഠഭൂമിയിൽ ഈ ഉഷ്ണത്തിൽ കുളിച്ചു നിന്നോണ്ട് ഇവൻ ഈ ടൈയും എല്ലാം കെട്ടി സൂട്ടുമല്ല അവൻ ഇവൻ ഇട്ട ശേഷം, ഇവൻ ഈ കല്യാണത്തിന് ശേഷം ജീവിതത്തിൽ ഒരിക്കലും ഇത് ഇടുന്നില്ല.
എന്താ കാരണം?
എന്റെ സഹോദരന്മാരെ, എന്റെ കല്യാണത്തിന് സ്യൂട്ട് ഇല്ലായിരുന്നുകൊണ്ട് നിങ്ങളോട് വിരോധമായിട്ട് ഞാൻ പറയാൻ തോന്നരുത്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഇത് ഈ ലോകത്തിന്റെ കാലഗതിയാ. ഇതുകൊണ്ട് മുന്നോട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഒരു ദിവസത്തേക്കിന് വേണ്ടി എന്തിനാണ് 7000 രൂപയുടെ സ്യൂട്ട് എടുത്ത്? ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ വിവേചനത്തിന് വിടുക.
കാലഗതിയാ. ഇട്ടില്ലെങ്കിലോ?
ഇട്ടില്ലെങ്കിൽ ഞാൻ മണവാളനായിട്ട് തോന്നത്തില്ലേ? ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞത്, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാലഗതികൾ വരും. ഒരു വലിയ ഒരു വിരുന്നിന് പോകുമ്പോൾ നമ്മുടെ വണ്ടി വളരെ പഴകിയതാ, മരുതി 800 എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? ഹോളിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യോ അതോ 2 കിലോമീറ്റർ പുറകെ പാർക്ക് ചെയ്യോ? അധികം ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഒരു മരത്തിന്റെ കീഴെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് സഹോദരന് സഹോദരി ഇറങ്ങും അല്ലെ? എന്താ ഇപ്പൊ ഇതൊന്നും ബ്രദറെ ആരും ഉപയോഗിക്കത്തില്ല. അഥവാ ഉപയോഗിച്ചാൽ പഴഞ്ചനാണെന്നേ വിചാരിക്കത്തുള്ളൂ. ഈ ലോകത്തിന്റെ കാലഗതി നമ്മളോട് പറയും. ഈ മരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതിന്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ലോകത്തിന്റെ കാലഗതി. ഇത് ഇത് തിരിച്ചറിഞ്ഞതിന് ജയിച്ചാലേ അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. 2, ആകാശത്തിന്റെ അധികാരം. 3, അവാക്യം. 2:1 ഞാൻ പെട്ടെന്ന് പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കും. 2:1 3, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഓക്കെ, അതൊന്നും വ്യാഖ്യാനിക്കാതെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്തത്, ഈ മരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ജീവിതത്തിന്റെ പ്രധാനം ജഡത്തിന്റെ മോഹവും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്യുന്നതുമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, വീണുപോയ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സാണ് അവന്റെ കേന്ദ്ര വിഷയം. മനസ്സിലാണ് അവൻ തീരുമാനമെടുക്കുന്നത്. മനസ്സിന്റെ തോന്നലുകളാണ് അവന്റെ ജീവിതത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, എന്റെ മനസ്സിന് അങ്ങനെ ഇഷ്ടമായി, അവന്റെ കേന്ദ്ര ബിന്ദു മനസ്സാ. സി, ആദാം പാപത്തിലേക്ക് വീണു പോയപ്പോൾ അവൻ എവിടേക്കാ വീണെന്നറിയാവോ? മനസ്സ് അവന്റെ ഹെഡ്ക്വാർട്ടർ ആകുന്ന നിലയിലാണ് അവൻ വീണുപോയത്. അവന്റെ സ്വാർത്ഥതയിലേക്ക് അവൻ വീണു എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിൽ മനോവികാരങ്ങളിൽ അവൻ അവന്റെ ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഹെഡ്ക്വാർട്ടർ എവിടെയായിരുന്നറിയോ? മനസ്സാ. മനസ്സിന്റെ വികാരങ്ങൾ, മനസ്സിന്റെ ഇഷ്ടങ്ങൾ, മനസ്സിന്റെ ആഗ്രഹങ്ങൾ. എന്റെ മനസ്സിൽ ഇത് ഇഷ്ടമായിട്ട് തോന്നി, ഞാനത് വാങ്ങിച്ചു. എന്റെ മനസ്സിനത് ഇഷ്ടമായിട്ട് തോന്നി, ഞാനത് അങ്ങിട്ടു. എന്റെ മനസ്സിൽ അത് ആകർഷണമായിട്ട് തോന്നി. മനസ്സാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല ബ്രദറെ. മനസ്സ് പിന്നെ എന്ത് ചെയ്യും ബ്രദറെ? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, മനസ്സിലല്ല നിങ്ങളുടെ കേന്ദ്രം നടക്കുന്നത്. നിങ്ങളുടെ ഹെഡ്ക്വാർട്ടർ, തലസ്ഥാന നഗരി മാറും. നിങ്ങളുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം യേശു ക്രിസ്തുവിനോട് ചേർത്ത് സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുക. അതാണ് നമ്മൾ കൊലോസ്യരിൽ വായിക്കുന്നത്. കൊലോസ്യരിൽ വായിക്കുന്നത് സത്യമാണ് ഒരു ഭക്തനോടെങ്കിൽ. കൊലോസ്യ ലേഖനത്തിലെ വചനപ്രകാരം ഭക്തന്റെ ആത്മാവ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിട്ട് അവൻ സ്വർഗത്തിലെ കണ്ണാടിയിലൂടെ ഈ ലോകത്തെ കാണുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ അവനിപ്പോൾ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതല്ല ചെയ്യുന്നത്, അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ബൈബിള് പറഞ്ഞ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടം നിങ്ങൾ നിവർത്തിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വീണ്ടെടുക്കപ്പെട്ട ശേഷം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അവിടെ ആത്മാവ്, ഇവിടെ മനസ്സ്. വിവാഹാലോചന വരുമ്പം പ്രാർത്ഥിക്കാം, രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കാം. മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിയിലും പ്രാർത്ഥിക്കാം, ആത്മാവിൽ കർത്താവിന്റെ സന്നിധിയിൽ ആ വിഷയം അർപ്പിച്ചും പ്രാർത്ഥിക്കാം. മനസ്സിൽ ഇഷ്ടപ്പെട്ട ശേഷം എങ്ങനെ പ്രാർത്ഥിച്ചാലും നമുക്ക് ഇഷ്ടക്കേട് തോന്നത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതാ മനസ്സിന്റെ ഒരു ചതി. ഇതാണ് ഹ്യൂമൻ ഫിലോസഫി. മനസ്സിന്റെ ഇഷ്ടം, മനസ്സിന്റെ വികാരം, മനസ്സിന്റെ താല്പര്യം. അതിൽ നിന്നും നാം കൊരിന്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എഫേസ് ലേഖനം രണ്ടോ മൂന്നോ വാക്യത്തിലാണോ നിൽക്കുന്നത്, അതോ നാം കൊരിന്തിൽ വായിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ശേഷം ദൈവത്തിന്റെ ആത്മാവിൽ വിവേചിക്കാനും, ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നു, ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ ആലോചന കൈക്കൊള്ളുന്നു, അവനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവനിൽ ദൈവത്തിന്റെ ഉപദേശം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ആത്മാവിൽ നടക്കുന്നവനാ. അവന്റെ ആത്മാവ് സജീവമായി. ഇപ്പോൾ അവന്റെ മനസ്സിനെ ആത്മാവും കൂടെ കൂട്ടി നിയന്ത്രിക്കുന്നതുകൊണ്ട് അവന് കേവലം മനസ്സിന്റെ വികാരങ്ങളിലല്ല അവൻ അവന്റെ ജീവിതം നയിക്കുന്നത്. ഇതാ പറയുള്ളവരെ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷം ആണ് നമ്മളോട് പറയുന്നത്, ഈ അവസ്ഥയിൽ നിന്നും ഈ വീഴ്ചയിൽ നിന്നും ദൈവം നമ്മളെ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ ഉയർപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെയാ, ഇവിടെയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്യത്തിലുള്ള കാര്യങ്ങളെല്ലാം നേരെ തലതിരിഞ്ഞ് നടക്കണം. കാലഗതി, മനോവികാരം, ജഡത്തിന്റെ ഇഷ്ടം, ആകാശത്തിന്റെ അതിവ്, ഈ കാര്യങ്ങളെല്ലാം നേരെ റിവേഴ്സിൽ നടന്നിരിക്കണം ഉയർത്തെഴുന്നേൽപ്പ്. കാരണം മരണത്തിന്റെ അകത്തെ ഘടകങ്ങൾ ഇതല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ അകത്തെ ഘടകങ്ങൾ എന്താ? എന്താ ഉയർത്തെഴുന്നേൽപ്പിന്റെ അകത്തെ ഘടകങ്ങൾ? എന്താ? ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തുന്നു. കൊരിന്ത് ലേഖനം, ദൈവാത്മാവിന്റെ ഉപദേശം അവൻ കൈക്കൊള്ളുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവന് കാണിച്ചു കൊടുക്കുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെ അവന് കാണിച്ചു കൊടുക്കുന്നു, അവൻ സ്വർഗത്തിലെ തന്റെ ധനം അവൻ കാണുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ അവന് ദാനത്തെയും അവകാശത്തെയും അവന് തിരിച്ചറിയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ സന്തോഷം വിശദീകരിക്കപ്പെടുന്നു, അവന്റെ ദുഃഖവും അതുപോലെ തന്നെ കഴുകപ്പെടുന്നു. ആത്മീയൻ, ഉയർത്തെഴുന്നേറ്റവൻ, കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ അവന്റെ ധനത്തെക്കുറിച്ച് ബോധ്യമുള്ളവനാണ്. കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവനാണ്. കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ആത്മീയമായി സകലതും വിവേചിക്കുന്നവനാ. കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ മക്കളെങ്കിൽ അതിന്റെ അവകാശത്തെ സംബന്ധിച്ച് അവൻ പൂർണ്ണ ബോധ്യമുള്ളവനാ. യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവന് നല്ല വ്യക്തതയുണ്ട് വരുവാനിരിക്കുന്ന തന്റെ മഹത്വത്തെക്കുറിച്ച്. ഇതാ കൃഷി ജീവിതത്തിന്റെ യാത്ര, ഈ ഉയർത്തെഴുന്നേൽപ്പ്. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ഭാഗം ഇന്നൊരു വിരാമം കുറിക്കും. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ പതിമൂന്നോ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം.
അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ചു വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ജീവിത ബോധം കർത്താവ് നമുക്ക് തരും. ജീവിതത്തെ കുറിച്ച് പുതിയ കാഴ്ചപ്പാട് ലഭിക്കാതെ നമുക്ക് ചില പിക്ചറിൽ വെച്ചിട്ട് ആത്മീയത്തെ കുറിച്ച് പ്രയോജനമില്ല. എ റിസറക്റ്റഡ് പേഴ്സൺ ഹി വിൽ റിസീവ് എ ന്യൂ കൺസെപ്റ്റ് അബൌട്ട് ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തെ കുറിച്ച് പുതിയ ഒരു കൺസെപ്റ്റ് അവൻ എഴുതിക്കുക, അവന്റെ ബോധം മതകടം അറിയുക. ശ്രദ്ധിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എവിടുത്തെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്? ഉയരത്തിലെ. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യമാകും? നിങ്ങൾ പെട്ടെന്ന് ഉയരത്തിലെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം കൊണ്ടുവരും. ഞാനിവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം പ്രാർത്ഥനയായി വന്നത്, ദൈവമേ എന്റെ ഈ തുടർമാനമായ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിപ്പാൻ, ചുരുങ്ങിയ സമയങ്ങളിൽ ദൈവത്തിന്റെ ചിന്തയിൽ നിന്ന് പുറത്തോട്ട് പോയിട്ട് വന്നാലും പെട്ടെന്ന് ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരു ജീവിതം, അതിൽ നിന്ന് മാറാതെ കിടക്കുന്ന ഒരു ജീവിതം. ആ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് യാത്രയിൽ അങ്ങ് യാത്ര ചെയ്യുക, ആ വായിക്കുമ്പോൾ അങ്ങ് വായിച്ചങ്ങനെ അങ്ങ് പോവുക, കുക്ക് ചെയ്യുമ്പോൾ അങ്ങ് കുക്കിങ്ങിൽ മാത്രം അങ്ങ് അല്ല, എന്റെ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും എന്റെ ഹൃദയം ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എന്റെ ഹൃദയം ഒന്ന് വെച്ചിട്ട് അതിൽ തന്നെ എനിക്ക് രസിക്കുവാൻ, യഹോവയിൽ തന്നെ പ്രിയമുള്ളവരെ, അത് അതാണ് എന്റെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹമായിട്ട് വീണ്ടും നിലനിൽക്കുന്നത്. എനിക്ക് കയറി കിടക്കാൻ ഇന്ത്യയിൽ ഒത്തിരി ഭവനങ്ങളുണ്ട്, നിങ്ങളെക്കാളും കൂടുതൽ. ഞാൻ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഒത്തിരി സംസ്ഥാനങ്ങളിൽ, ഒത്തിരി കുടിലുകളിൽ, ഒത്തിരി ഭവനങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ട്, ഒത്തിരി പാസ്റ്റർമാരുടെ വീട്ടിൽ, ഒത്തിരി സഭകളിൽ എനിക്ക് പരിചയക്കാരായി ഇഷ്ടംപോലെ ദൈവദാസന്മാര് ഭക്തന്മാര് സ്വീകരിക്കാനുണ്ട്, ശുശ്രൂഷിപ്പാനുണ്ട്. ഇനി അഥവാ പ്രസംഗ ശുശ്രൂഷ ഇവിടെ എങ്ങാനും തീർന്നു പോയാൽ ഇഷ്ടംപോലെ സ്റ്റേജ് അവിടെയുണ്ട്. പക്ഷെ എവിടെയോ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ ശൂന്യത നമ്മൾ തിരിച്ചറിയും. നിരന്തരം നിങ്ങൾ ദൈവജനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സഹോദര, ദൈവം നിന്റെ ഉള്ളിൽ ഒരു ശൂന്യത കൊണ്ട് തരും, അല്ലെങ്കിൽ നീ പ്രസംഗം ഒരു കലയായിട്ട് കൊണ്ട് നടക്കും. പ്രസംഗം ഇല്ലെങ്കിൽ നിനക്ക് ഒരു പ്രസക്തി ഇല്ലാത്തവനായിട്ട് തോന്നും, ആൾക്കാർ വന്ന് കൈ തന്നില്ലെങ്കിൽ നിനക്കൊരു ശൂന്യതാബോധം തോന്നും. പ്രസംഗത്തിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ചെവി പിടിച്ച് നമ്മൾ വെച്ചിരിക്കുക, ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു ശൂന്യത വരും, എന്റെ ദൈവത്തിൽ എനിക്ക് രസിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഓരോ പ്രാവശ്യത്തെ പ്രസംഗങ്ങൾ കഴിയുമ്പോഴും, ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും, ഒരു ഭൂതത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും, എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ കർത്താവ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയം ദൈവത്തിൽ രസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, കർത്താവിലായിരിക്കുന്നോ എന്നത് ഓർക്കുമ്പോഴാ എന്റെ പരാജയം ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ ആ പ്രാർത്ഥിച്ചപ്പോൾ അത് പ്രാർത്ഥനയായിരുന്നു, പക്ഷെ എന്റെ കർത്താവിൽ അല്ല ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചത്. എനിക്കതാ കൂടുതലും വേദനയായിട്ട് തോന്നിയത്. തുടർമാനമായ എന്റെ ശുശ്രൂഷകളിലൊക്കെ എനിക്ക് എന്നെ ഭരിക്കുന്നത്, കർത്താവേ ദൈവത്തിലേക്ക് പിന്നെ എപ്പോഴും ഞങ്ങൾ ഇതാ നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് ഗതികെട്ട് പറയാതെ, ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്നൊന്ന് പറയാൻ എനിക്ക് കഴിയുന്നതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒരു ഭാഷാ പ്രയോഗം പ്രയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ബട്ട് എനിക്ക് ഐ വാണ്ട് എക്സ്പീരിയൻസ് ഗോഡ് എവറി ടൈം എവറി മോമെന്റ്. വളരെ ചെറിയ സമയത്തേക്കൊന്ന് പോയാലും ഒരു ഇലാസ്റ്റിക് പോലെ വീണ്ടും വലിച്ചിടത്തേക്ക് മടങ്ങി വരുന്ന പോലെയുള്ള ഒരാത്മാവിനാൽ കർത്താവിനാൽ പിടിക്കപ്പെടുക. യെസ്, നാം ഈ വായിച്ച വാക്യം അതിൽ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇവിടെ രണ്ടു പേരാണുള്ളത്, ഒന്ന് ഉറങ്ങുന്നവൻ, രണ്ട് മരിച്ചവൻ. നമുക്കിപ്പോൾ പറഞ്ഞ വാക്കൂടെ ചേർത്ത മൂന്ന് പേരാകും: ഉറങ്ങുന്നവൻ, മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ. ഭക്തിയുടെ കൂട്ടത്തിൽ മൂന്ന് പേരുണ്ട്, ഭക്തന്മാരുടെ കൂട്ടത്തിൽ മൂന്ന് പേരുണ്ട്, സഭയ്ക്കകത്ത് മൂന്ന് പേരുണ്ട്. ഒന്ന് മരിച്ചവരുണ്ട്, ഉറങ്ങുന്നവരുണ്ട്, ഉയർത്തെഴുന്നേറ്റവരുണ്ട്. ഉയർത്തെഴുന്നേറ്റവനെ നമുക്ക് മാറ്റിവെക്കാം, ഇതിന്റെ അകത്ത് അവരുടെ കാര്യം പറയുന്നില്ല. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റേ രണ്ട് പേരുടെ കാര്യമാണ്, മരിച്ചവനും ഉറങ്ങുന്നവനും. ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതിന്റെ അകത്ത് എവിടെയാ കിടക്കുന്ന അറിയാം. ഉറങ്ങുന്നവനെ നീ ഉയർത്തെഴുന്നേൽക്കണം എന്നല്ല പറയുന്നത്, അവൻ ഓൾറെഡി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഉയർത്തെഴുന്നേറ്റു. പക്ഷെ ഇപ്പൊ അവന്റെ ഒരു പ്രശ്നം എന്നറിയാവോ, മരിച്ചവന്റെ തത്വശാസ്ത്രത്തിന്റെ ഇടയിലാ വീണ്ടും അവൻ ഇങ്ങനെ കിടക്കുന്നത്, പൊതച്ചു മൂടി, നമ്മുടെ യോന കിടന്നതുപോലെ. മരിച്ചവന്റെ ജീവിത മൂല്യങ്ങൾക്കകത്ത്, മരിച്ചവന്റെ ബോധ്യങ്ങളുമായി, മരിച്ചു കിടക്കുന്നവൻ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾക്കകത്ത് അവൻ എവിടെയോ വീണ് കിടക്കുക. അതുകൊണ്ടാണ് അവനോട് ഉയർത്തു നിൽക്കാൻ പറയുന്നില്ല, അവനോട് എന്താ പറയുന്നത്? പ്ലീസ് ഒന്ന്. അതാ നിങ്ങൾക്കുള്ള സന്ദേശം. ഉയർത്തെഴുന്നേറ്റവന്റെ ബോധ്യം, ഉയർത്തെഴുന്നേറ്റവന്റെ സാമ്പത്തിക ബോധ്യം, മരിച്ചവന്റെ സാമ്പത്തിക ബോധ്യം, മരണത്തിൽ നിന്നും സാമ്പത്തിക ബോധത്തിന്റെ ഒരു ഫിലോസഫി വന്നിട്ടുണ്ട്, കാശില്ലാതെ കാര്യം നടക്കത്തില്ല. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ സാമ്പത്തിക ബോധം മാറും, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന സാമ്പത്തിക ബോധത്തിലേക്ക് വരും. തൃപ്തിയോടെ ഉള്ള ഭക്തി വലിയ ആദായമല്ല. ഒരു ഡിവൈൻ ഫിലോസഫി, ധനത്തെ സംബന്ധിച്ച് അവൻ പിടിക്കപ്പെടും. അതിനു മുമ്പോ അവന്റെ ജീവിതത്തിന്റെ നിലവാരം തീരുമാനിക്കുന്നത് അയലോക്കത്തെ വീട്ടിലെ ബജറ്റ്. ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ പ്രിയോളി? കുറച്ചുകൂടെ പാട്ട്, കുറച്ചുകൂടെ പ്രാർത്ഥന, യെസ്. പക്ഷെ ജീവിതബോധം മാറിയിട്ടുണ്ടോ? ജീവിതബോധം മാറാതിരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യാം. ജീവിതബോധം മാറാതിരിക്കുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്യാം. ജീവിതത്തിലെ അടിസ്ഥാനപരമായ മരണത്തിന്റെ ബോധങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഒരാത്മീയനായി നമുക്ക് ജീവിക്കാൻ കഴിയും. എന്താ സഭയുടെ പരാജയം എന്നറിയോ? ജീവിതബോധം മാറാതിരിക്കുകയും ആത്മീയമായ പല കാര്യങ്ങളും കമ്പാർട്ട്മെന്റലൈസ് ആയി നമ്മൾ ചെയ്യുകയും ചെയ്യും. ചിലയിടത്ത് പോകുന്നു, ചിലയിടത്ത് പ്രസംഗിക്കുന്നു, ചിലയിടത്ത് ക്ലാസ് എടുക്കുന്നു, ചിലയിടത്ത് വിസിറ്റ് ചെയ്യുന്നു, ചിലയിടെ ആശ്വസിപ്പിക്കുന്നു ഹോസ്പിറ്റൽ, യെസ് ഇറ്റ്സ് ഗുഡ്. പക്ഷെ നിന്റെ ജീവിതബോധം മാറാതെ ഇത് മാറിയിട്ട് കാര്യമില്ല. സമ്പത്തിനെ കുറിച്ചുള്ള ബോധം, ഉയർത്തെഴുന്നേറ്റവന്റെ ബോധവും മരിച്ചതിന്റെ ബോധവും വ്യത്യാസം. യെസ്, ഇവിടെ എന്താ മരിച്ചവൻ? ഉറങ്ങുന്നവൻ. ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ ദിവ്യമായ പ്രവൃത്തിയാൽ തന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കപ്പെട്ടവൻ, ആത്മാവിനെ ചൈതന്യമുള്ളതാക്കി തീർത്തു, ദ്രവത്വമുള്ളതിനെ അദ്രവത്വത്തിലേക്ക് ഉയർത്തി, നശ്വരമായതിനെ ചേതനയുള്ളതാക്കി തീർത്തിട്ട് യേശുവിനോടൊപ്പം ഇരുത്തി. ഇപ്പോൾ അവന് കാഴ്ചയുണ്ട്. അവൻ വീഴും, പക്ഷെ അവന് കാഴ്ചയുണ്ട്. ദൈവഭക്തന്മാർ വീഴും, പക്ഷെ അവന് കാഴ്ചയുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെള്ളത്തിൽ മുങ്ങിയതാരാ? ആരാ വെള്ളത്തിൽ മുങ്ങിയ? ശിഷ്യന്റെ പേര് പറ. വെള്ളത്തിൽ മുങ്ങിപ്പോയ ശിഷ്യന്റെ പേര് പറ. പൗലോസോ പത്രോസ്? ഞാൻ നേപ്പാളിൽ പോകുന്നിടം വരെ പത്രോസായിരുന്നു, ഞാൻ അവിടുത്തെ തിരിച്ചു വന്നു പൗലോസ്. അടുത്ത ചോദ്യം ഞങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാ പത്രോസ് മുങ്ങിയെ? എന്തുകൊണ്ടാ അന്ത്രയോസ് മുങ്ങാഞ്ഞത്? എന്തുകൊണ്ടാ അന്ത്രയോസ് മുങ്ങാഞ്ഞത്? സിമ്പിൾ റീസണാ. എന്താ? പുള്ളി ഇറങ്ങിത്തിരിച്ചില്ല എന്നുള്ള. ഒരു തമാശ രൂപത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇന്ന് വരെ സൈക്കിളിൽ നിന്ന് വീണിട്ടില്ല, കാരണം ഞാൻ ഇന്ന് വരെ സൈക്കിളിൽ കയറിയിട്ടില്ല. ചില ഭക്തന്മാർ അവർക്കൊരു പോരാട്ടവും ഇല്ല, അവർക്കൊരു വീഴ്ചയില്ല. കാരണം എന്താണെന്നറിയോ? അവരൊരിക്കലും വീഴണമെങ്കിൽ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ വേണം. നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി. ഈ ആദ്യ സ്നേഹം വീണു പോകണമെങ്കിൽ തന്നെ ആദ്യ സ്നേഹത്തിൽ കയറണം. സോ ഇഫ് യു വാണ്ട് ടു ഫോൾ, യു നീഡ് എ ക്വാളിഫിക്കേഷൻ. വീഴാൻ തന്നെ ഒരു ഒരു യോഗ്യത വേണം. എന്താ? ആദ്യം സ്നേഹത്താൽ പിടിക്കപ്പെടണം. സി ചിലർക്കുണ്ട്, അവര് നമ്മൾ ഈ പറയുമ്പോഴൊക്കെ അവര് വാവിളിച്ചിരിക്കുക, ബ്രദർ എന്താ പറയുന്നത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്ക് ഫോളിക്കും ഇല്ല, ഞങ്ങള് രാവിലെ ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു, വൈകിട്ട് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഹാരം കഴിക്കുന്നു, പോകുന്നു, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ വല്ല സ്ട്രഗിള്, അത് ഇത്, ഫയറാന്ന് പറയുന്നത്, ഡൗൺ ആന്ന് പറയുന്നത്, വീട് നോട്ട് ഫീൽ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? യെസ്. അവർക്കൊന്നുമില്ല, അവർക്കൊരു കുഴപ്പമില്ല. എന്തുകൊണ്ടാ? അവരിതുവരെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അവർ വീണിട്ടില്ല. യു ആർ ഫോളിങ് ബ്രദർ, യു ആർ ഫോളിങ് ബിക്കോസ് നിനക്ക് അവന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ഡിസയർ ഉള്ളതുകൊണ്ടാ. വീഴുന്നു എന്നതല്ല ഭക്തന്റെ പ്രശ്നം. യെസ്. എന്തുകൊണ്ടാ പത്രോസ് തള്ളി പറഞ്ഞത്? നമ്മൾ പത്രോസിനെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പത്രോസിനെ നമ്മൾ എല്ലാവരുടെ തള്ളി പറയുക. എന്തുകൊണ്ടാ പത്രോസ് തള്ളി പറഞ്ഞത്? ആ രാത്രിയിലെ യേശു പോയ പുറകെ ഗുരുവിന് എന്ത് സംഭവിക്കുന്ന അറിയാൻ നോക്കി നോക്കി പോയത് ആരാ? ബാക്കിയുള്ളവരെല്ലാം പുതപ്പം കൂടി പുതച്ചു കിടക്കുന്ന പറഞ്ഞ അവർക്ക് വീഴ്ച വന്നില്ല. കർത്താവിനെ വാഞ്ചിക്കുന്നിടത്ത് ചില സമയത്ത് നിനക്ക് വീഴ്ച ഉണ്ടാവും. കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിൽ ചില സമയത്ത് നിനക്ക് മുറിവേൽക്കും, ചിലത്ത് നീ അറിയാതെ തള്ളിപ്പറയും. നോ, പക്ഷെ കർത്താവിനവനെയാ വേണ്ടത്, കർത്താവിനവനെയാ വേണ്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു റിസ്ക്കും എടുക്കാതെ ഫാന്റെ കീഴെ ഇരുന്ന് സ്തോത്രം പറയുന്നതിനേക്കാൾ റിസ്ക് എടുക്കുന്ന വഴിക്ക് ഒന്ന് വീണാലും കർത്താവേ എന്ന് പറയുന്ന ഒരു ഭക്തനെയാ കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. ഉറങ്ങുക. ഇവനെ ഉയർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവനെ എന്ത് ചെയ്യണം? ഒന്ന് മണപ്പിച്ചാൽ മതി, ഇവൻ എഴുന്നേക്കും. പക്ഷെ ഇവനിപ്പൊ എന്നാ പ്രശ്നം അറിയാവോ? ഇവന്റെ ആ പഴയ ഇറങ്ങിത്തിരിച്ച സമയത്ത് ഇവന്റെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ ഉയർത്തെഴുന്നേറ്റവന്റെയായിരുന്നു. ഇപ്പോൾ ഇവൻ പറയുകയാണ്, എന്റെ വസ്തുവക വീതിക്കാൻ കർത്താവേ നീ ഒന്ന് വരണം. വീതം വെക്കുമ്പോൾ ആ വഴിസൈഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കിട്ടാനായിട്ടുള്ള പ്രാർത്ഥന. ഇതൊക്കെ എവിടുന്ന് ഇവൻ വന്ന് പഠിച്ചത്? മരിച്ചവന്റെ മരിച്ച മരണത്തിൽ നിന്ന് ഉയർന്നു വീണ ആ ഫിലോസഫിയിലേക്ക് ഇവൻ പോയി. യെസ്. അങ്ങനെ ഇവൻ ഉറങ്ങുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ നിരാശയോ പുറകുറുപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഉറങ്ങുക. മരിച്ചില്ല, നിങ്ങൾ ഉറങ്ങുക. പത്ത് വർഷം മുമ്പ് യേശു കുറിച്ച് നിങ്ങളെ ഉയർപ്പിച്ചതാ. പക്ഷെ സാധാരണക്കാരന്റെ അതേ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയണം, മോനെ ഞാൻ നിന്നെ ഉയർപ്പിച്ചു, ഇപ്പോൾ ദിവ്യമായതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർപ്പിച്ചത്. നീ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക, ചിന്തിക്കുക. ആ ഒരു പന്താവിൽ തുടരാതെ പ്രിയുള്ളവരെ, നമുക്ക് അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അമ്മേ, ആ ദിവസത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു തുടങ്ങി. കർത്താവ് പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞ ശേഷം ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് പുതുക്കപ്പെടുക. ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു പുതിയ മനുഷ്യനെ തരാനുണ്ട്. കർത്താവായ യേശുവിനെ ഇതുവരെ അറിയാത്തവരായി ദൈവത്തിങ്കിലേക്ക് ഇതുവരെ പൂർണ്ണമായും കടന്നു വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കർത്താവ് നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്നത്? ഡിയർ ബ്രദേഴ്സ്, ഡിയർ സിസ്റ്റേഴ്സ്, ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ തുടർമാനമായി പോകാൻ ആഗ്രഹിക്കുമ്പോൾ വാട്ട് ഡു യു എക്സ്പെക്ട്? നിങ്ങൾ എന്താണ് ഏറ്റുവാങ്ങാൻ ഈ സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ സഭ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതല്ല, ഈ സഭയുടെ നാഥനായ ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഒരു പുതുമനുഷ്യനെയാണ്. യെസ്, ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. ഭക്തന്മാരെ, ചെവിതോർത്ത് കേൾക്കുക, നിനക്ക് ദൈവത്തിന് തരാനുള്ളത് ഒരു പുതിയ മനുഷ്യനെയാണ്. എ ന്യൂ മാൻ. പുതിയ കാറല്ല, പുതിയ വീടല്ല, പുതിയ മനുഷ്യനെയാണ്. ദാറ്റ് ഈസ് എ റിവാർഡ്. യേശുവിനെ പിൻഗമിക്കാൻ ഈ കൂട്ടായ്മയോട് ചേർന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് റിവാർഡ് വിച്ച് യു ആർ ഗോയിങ് ടു റിസീവ് ഈസ് എ ന്യൂ മാൻ, പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യൻ നിന്നും പുതിയ മനുഷ്യനേക്കുള്ള യാത്ര ഒരു ഉയർപ്പിലൂടെ നടക്കുക. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു പുതിയ മനുഷ്യനെ യേശു ക്രിസ്തുവിൽ കിട്ടിയതിനായിട്ട് സ്തോത്രം. എന്നിലൊരു പുതിയ സൃഷ്ടിപ്പ് നടന്നതിനായിട്ട് സ്തോത്രം. എന്റെ സാമ്പത്തിക ശാസ്ത്രം ഉയർത്തെഴുന്നേൽപ്പിലൂടെ മാറ്റിയെടുത്തതിനായിട്ട് സ്തോത്രം. സാധാരണക്കാരന്റെ തത്വശാസ്ത്രങ്ങൾ, അവന്റെ ഫിലോസഫി, അവന്റെ ന്യായങ്ങൾ, അവൻ ജീവിക്കാനായിട്ട് ചേർത്ത് വെക്കുന്ന ഘടകങ്ങൾ, അതിലെല്ലാം എന്നെ മോചിപ്പിച്ചിട്ട് ഇപ്പോൾ ദിവ്യമായ കാര്യങ്ങൾ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് എന്റെ ദൈവം വലുതെന്ന് കാണുന്നതിനെ വലുതെന്ന് കാണാൻ കഴിയുന്ന നിലയിൽ എന്നിൽ നടന്ന ഈ പുതിയ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തിക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെയാണ് പ്രിയമുള്ളവർ ആരാധന കൊണ്ടുവരേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദം കൊണ്ടുവരേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ മുഴുവൻ ആളത്തം കൊണ്ടുവന്നിട്ട് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. ആ പുതുമനുഷ്യൻ, ദാറ്റ് ഈസ് ദ ഗിഫ്റ്റ്. യേശുവിൽ എനിക്കൊരു പുതിയ മനുഷ്യൻ, ഉയർപ്പിലൂടെ എനിക്കൊരു പുതിയ മനുഷ്യനെ കിട്ടി കിട്ടി. നാട്ടുകാർ പറയും, എടാ എടാ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പക്ഷെ ആ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭക്തൻ പറയും, ഞാൻ സമ്പത്തുകളുടെ അപകാര സന്തോഷത്തോടെ സഹിക്കും, കാരണം ഇതിലും ഉത്തമമായത് ഒന്ന് ഞാൻ എന്റെ ആത്മകണ്ണാൽ കണ്ടു കണ്ടു കണ്ടു. ഭക്തൻ കാണുന്നവനാ, ഭക്തൻ കണ്ടു നടക്കുന്നവനാ. ഭക്തന് കാഴ്ചയുണ്ട്. ഭക്തൻ കാണുന്നത് പരസ്യമല്ല, ഭക്തൻ കാണുന്നത് പത്രത്തിന്റെ അകത്ത് വരുന്ന പുതിയ പുതിയ ഓഫറുകളല്ല. ഭക്തൻ ഈ ഓഫറുകളെല്ലാം മറിച്ചിട്ടും അവൻ പറയുന്നത് ഇതിൽ ഉത്തമമായത് എന്ന സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരസ്യം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്, 23 ലക്ഷത്തിന് 2 മുറിയും ഫ്ളാറ്റും എവിടെയാ? സർജാപൂരില്. പ്രൈസ് ദ ലോർഡ്. അത് അങ്ങോട്ട് മറിച്ച് ആ നോട്ടീസ് പരസ്യബോർഡ് കൊണ്ട് മറിച്ചു കഴിയുമ്പോഴാണ് 500 രൂപയ്ക്ക് തന്റെ ഇന്ന കാർ വീട്ടിൽ. ഇതെല്ലാം കൂടെ ഈ നോട്ടീസും പരസ്യം എല്ലാം കൂടെ വാരി കൂട്ടി കൈവച്ചെന്നും പ്രാർത്ഥിച്ച് കളയരുതേ. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് പറയണം, ഇത് വാറിയാലും മാറിയില്ലെങ്കിലും, ഇത് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉത്തമമായതൊന്നും എനിക്ക് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഭക്തന്മാരോട് ചോദിക്കട്ടെ, ഉയർപ്പിന്റെ പാതയിലാ യാത്ര ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ തേജസ്കരണത്തിന്റെ പാതയിലാണെങ്കിൽ, നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ പറയും, ഈ ലോകം എനിക്ക് യോഗ്യമല്ല. എവിടെയെങ്കിലും ലോകം യോഗ്യമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മരിച്ചവരുടെ നടുവിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുക. മരിച്ചവരുടെ നടുവിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയ അതിന്റെ അർത്ഥം? മരിച്ചവരുടെ നടുവിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചവന്റെ ചിന്തയുള്ളവനായിട്ട് കിടക്കുക. പക്ഷെ നടപ്പും ഇരിപ്പും ദൈവഭക്തന്മാരുടെ നടുവിലുക. കഥ പറയാ, നീ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക്, ജീവനിലേക്ക് വാ. പ്രശ്നം കർത്താവൽ ആ ഒരു പുതുക്കം നമ്മളെ കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ആണെന്ന് നമ്മൾ രണ്ട് ഭാഗത്ത് വായിക്കുന്നുണ്ട്. റോമാലേഖനത്തിലും വായിക്കുന്നുണ്ട്. പുതുക്കപ്പെടുക, റിന്യൂ. പുതുക്കം, പുതുക്കം, പുതുക്കം. പുതിയ മനുഷ്യന് പുതുക്കമുണ്ട്, പുതിയ മനുഷ്യന് പുതുക്കമുണ്ട്. പുതിയ മനുഷ്യന്റെ പ്രത്യേകത പുതിയ മനുഷ്യനായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഇരുന്നു അല്ല, പുതുക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത മുടിയമ്പുത്രം മടങ്ങി വന്നിട്ട് അപ്പനെ കെട്ടിപ്പിടിച്ച ആദ്യത്തെ ദിവസം, ഹി ബിക്കം എ ന്യൂ മാൻ. അന്ന് കെട്ടിപ്പിടിച്ച ശേഷം 25 വർഷമായിട്ട് പിന്നെ ഒരിക്കൽ പോലും കെട്ടിപ്പിടിക്കാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പുതുമനുഷ്യനായി, പക്ഷെ പുതുക്കം പ്രാപിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൽ പുതുക്കപ്പെടുക. കർത്താവിന്റെ അടുക്കെ ചെല്ലണം, ദൈവത്തിന്റെ അടുക്കെ ചെന്ന് പുതുക്കപ്പെടണം. പ്രിയമുള്ളവരെ, ഒരു ദിവസം ലോകത്തിൽ ഒരു 10 മണിക്കൂർ ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പുതുക്കപ്പെടണം എന്നറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, അന്ത്യകാലം ദുഷ്കാലമാകിയാൽ നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക, ദൈവേഷ്ടം എന്തെന്ന് തിരിച്ചറിയുക. ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ സമയം ഈ നിലയിൽ ദൈവത്തിന്റെ അടുക്കൽ സ്പെൻഡ് ചെയ്യണം. റിഫ്രഷ് റിഫ്രഷ് റിന്യൂ. എ ന്യൂ മാൻ വിൽ ബി ഓൾവേസ് റിഫ്രഷിംഗ്. അവൻ തന്നെ തന്നെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, എങ്കിൽ മാത്രമേ അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. 15 ദിവസത്തെ ഒരു യാത്രയ്ക്ക് ശേഷം പിന്നെ 16-ാം ദിവസം ഒരു കോൺട്രാക്ട് പോലെ പ്രാർത്ഥിക്കരുത്. ദിവസവും അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് പുതുക്കപ്പെടണം, ഏറ്റുപറയണം, പുതുക്കപ്പെടണം. കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ പുതുക്കപ്പെടും, പുതുക്കപ്പെടും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളുടെ മൊബൈൽ അരമണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷന് ശക്തമായി തീരുന്നെങ്കിൽ, ആ വലിയ ശക്തിയെ നിങ്ങൾ ചേർത്ത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ജീവനുണ്ടാവും, ജീവനുണ്ടാവും. അവനോട് ചേർന്നിട്ട് നിങ്ങൾ പുതുക്കം പ്രാപിക്കും, പുതുക്കം പ്രാപിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പുതുക്കത്തിന്റെ രൂപാന്തരത്തിന്റെയും പാത, ഉയർപ്പിന്റെ പാത, പുതുമനുഷ്യന്റെ പാത, ഈ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നാം അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയപുത്രൻ, ഏതെങ്കിലും ഒരു സമയത്ത് തന്റെ വീട്ടിൽ നിന്നും തിരിച്ച് അപ്പന്റെ അടുക്കലേക്ക്, സോറി, പഴയ ലോകത്തിലേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കും അവന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത? വീണ്ടും തിരിച്ച് തന്റെ പഴയ ലോകത്തിലേക്ക് പോകാൻ അവൻ ഹൃദയത്തിൽ എവിടെയെങ്കിലും ടെംപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവന്റെ മനസ്സിൽ ആദ്യം എന്തായിരിക്കും വരുന്നത്? പോകാതിരിക്കാൻ അവനെ തടസ്സപ്പെടുന്ന ഘടകമേതാ? പന്നിക്കൂടാണോ? പന്നിയുടെ വാളവര തിന്നത് ഓർക്കുമ്പോഴാണോ? ജോലിക്ക് വേണ്ടി മുഴുവനും വീടുകൾ മുട്ടി മുട്ടി ഒരു വീടിന്റെ വാതിൽ പോലും തുറക്കാതിരുന്ന ആ ദിവസങ്ങളാണോ? ഇനി എല്ലാം വിട്ടേക്കാം, മിനിമം ആഹാരത്തിലേക്ക് ഒതുങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ജീവിച്ച് ആ മിനിമം ലെവലിലേക്ക് വന്ന ആ ദുരന്തമാണോ? ഒന്നും ആയിരിക്കത്തില്ല. എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഞാൻ പങ്കുവെക്കാം. കുടിയംപുത്രൻ എപ്പോഴെങ്കിലും തന്റെ അപ്പന്റെ വീട് വിട്ട് പോകാനായിട്ട് ഹൃദയത്തിന്റെ എവിടെയെങ്കിലും കോളിൽ ഒരു പ്രലോഭനം വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആദ്യം വരുന്ന ചിന്ത ആ കെട്ടിപ്പിടിച്ച ദിവസമാണ്. ഒരു ചോദ്യം പോലും ചോദിക്കാതെ അപ്പൻ വാവൊത്തി ചേർത്ത് ആലിംഗനം ചെയ്ത ദിവസത്തിൽ താൻ അനുഭവിച്ച കൃപയില അവൻ വീണ്ടും തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. വേർ യു ഹാവ് ടു റിന്യൂ യുവേഴ്സെൽഫ്. നരകത്തിൽ പോകുന്നുള്ള ഭയത്തിലല്ല നിന്റെ ജീവിതത്തെ പുതുക്കേണ്ടത്. നീ ചെയ്യുന്നതിനെല്ലാം നിനക്ക് ഇഷ്ടം പോലെ അടികിട്ടും എന്ന ന്യായവിധിയുടെ വേദനയിലല്ല നീ പുതുക്കേണ്ടത്. തിരിച്ചു പോകാൻ ലോകം നിന്നെ വിളിക്കുമ്പോൾ നിന്റെ ഹൃദയം പുതുക്കേണ്ട ഒരു സ്ഥലമുണ്ട്. എല്ലാം ചെയ്ത ശേഷവും അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് എന്റെ എല്ലാ പാപങ്ങളും തന്റെ ഹാലലുയ ആലിംഗനം കൊണ്ട് മറച്ച ശേഷം എന്നെ കുറിച്ച് തന്റെ ഹാലലുയ വീട്ടിൽ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇവനിപ്പോൾ ജീവിക്കുന്നു. ഹാലലുയ, എന്റെ അപ്പൻ എനിക്കിട്ട പേരാ ജീവനുള്ളവനെന്ന്. ഹാലലുയ. ആ ദിവസത്തിലേക്ക്, ആ ചിന്തയിലേക്ക് ഞാൻ വരുമ്പോഴാണ് എന്റെ മനസ്സ് വീണ്ടും പുതുക്കപ്പെടുന്നത്. ഹാലലുയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എവിടെയാ നിങ്ങൾ മനസ്സ് പുതുക്കേണ്ടത്? നിങ്ങൾ പ്രാപിച്ച പാപക്ഷമയുടെയും നിങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിന്റെയും നിങ്ങളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഉയർപ്പിന്റെ കൃപയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവന്ന ശേഷം അവിടെ കിടന്നുകൊണ്ട് നീ ഒന്ന് രൂപാന്തരപ്പെടുക, അവിടെ പുതുക്കപ്പെടുക. ആ പുതുക്കത്തിൽ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പോകാനുള്ള യാത്ര വീണ്ടും നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. പ്രിയമുള്ള സഹോദരൻ, കണ്ണുകൾ അടയ്ക്കാം. ഹാലലുയ. Glory to Lord, glory to Lord, hallelujah. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Hallelujah, 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 hallelujah. കർത്താവേ, ഇപ്പോൾ ദൈവത്തിന്റെ ജനം സ്വതന്ത്രരായി തീരട്ടെ, കർത്താവിന്റെ ജനം ശുദ്ധരായി തീരട്ടെ. ദൈവമേ, നിന്റെ ജനം ഓ ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് ഉണരട്ടെ കർത്താവേ. ഓ ഓ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവരൊന്ന് ഉണർന്നെഴുന്നേൽക്കട്ടെ. എവിടെയെങ്കിലും സാധാരണ മരിച്ചവന്റെ ജീവിതത്തിന്റെ അതേ അതേ തത്വങ്ങളും സിദ്ധാന്തങ്ങളുമായിട്ട് ഓ ഈ സഭയിൽ തുടർമാനമായി വരുന്നുണ്ടെങ്കിൽ കർത്താവെ, നീ അവരെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവരെ സ്പർശിക്കണമേ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം സ്തോത്രം ചെയ്യാം. വെറുതെ ഒരു പ്രസംഗം കൂടെ കേൾക്കരുത് പ്രിയമുള്ളവരെ. നമുക്ക് സമയമില്ല. പിന്നത്തേതിൽ അവൻ അനുതപിച്ചു, കരഞ്ഞു, മാനസാന്തരപ്പെടുവാൻ ഇടം കണ്ടെത്താതെ അവൻ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് മാനസാന്തരത്തിന് ഇപ്പോൾ ഇടമുണ്ട് സഹോദര. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. മരിച്ചവന്റെ മനസ്സുമായിട്ട് ഈ സഭയിൽ വന്നു പോകാമെന്ന് വിചാരിക്കരുത്. മകനെ, നീ ഉണരുക. യേശുവിന്റെ നാമത്തിൽ ഉയർപ്പിന്റെ ആത്മാവിലേക്ക് നീ മടങ്ങി വരിക. നിന്നെ കെട്ടിപ്പിടിച്ച കർത്താവ് എല്ലാം ക്ഷമിച്ച ആ ദിവസത്തിലേക്ക് നിന്റെ മനസ്സിനെ പുതുക്കിക്കൊണ്ടുവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അതിൽ നിന്നും ഒരു ജീവിതത്തിന് ആരംഭമുണ്ട് സഹോദര. ഈ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത പിശാജ് ഉള്ളിൽ കുത്തിവെച്ച ഒരു ഹ്യൂമൻ ലൈഫിന്റെ ഫിലോസഫി, അതിന്റെ അത് അഞ്ചു കൂട്ടം കാര്യങ്ങൾ കിടപ്പുണ്ട്. നീ അറിയാത്ത ഈ ലോകത്തിന്റെ കാലഗതി, നീ അറിയാത്ത ആകാശത്തിന്റെ അധിപതി, നീ അറിയാത്ത അരണശരണക്കേടിന്റെ ആത്മാവ്, നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ജഡത്തിന്റെ ഇഷ്ടം, നീ മാന്യമായിട്ട് സങ്കല്പിച്ചു പോകുന്ന മനസ്സിന്റെ ആഗ്രഹങ്ങൾ, അതിനെ കർത്താവ് പറഞ്ഞത് പോ സാത്താനെ. പത്രോസിന്റെ നല്ല മനസ്സിലെ ആഗ്രഹമായിരുന്നു കൂടെ നടന്നവൻ മരിക്കരുതെന്ന്. മനസ്സിന്റെ ഇഷ്ടങ്ങൾ, ആത്മാവിന്റെ ചിന്ത അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, ആത്മീയൻ വിവേചിക്കുന്നു, ആത്മീയൻ വിവേചിക്കുന്നു. പ്രാർത്ഥിക്കു പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേൽക്കുന്നവൻ സകലത്തെയും വിവേചിക്കുന്നു. യേശുവിനോട് ഉയർപ്പിക്കപ്പെട്ടവൻ വിവേചിക്കുന്നവനാ, വിവേചിക്കുന്നവനാ. വെറുതെ എല്ലാം വിഴുങ്ങുന്നവനല്ല, എല്ലാം തിന്നുന്നവനല്ല, എല്ലാം കണ്ട് അതിശയിക്കുന്നവനല്ല, എല്ലാം കണ്ട് സന്തോഷിക്കുന്നവനല്ല, അവൻ വിവേചിക്കുന്നവൻ. അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവനാ, ഉപദേശം കൈക്കൊള്ളുന്നവനാ. അവന്റെ സമ്പത്തിനെ കുറിച്ച് ബോധ്യമുള്ളവനാ, ബോധ്യമുള്ളവനാ, ബോധ്യമുള്ളവനാ. അവൻ ആത്മാവിൽ ദരിദ്രനാ, അവൻ ഹൃദയശുദ്ധിയുള്ളവനാ. അവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും സാരമില്ലാത്തവനാ, മാറാത്തവനാ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്